Good evening and praise the Lord.
സന്ധ്യ വന്ദനങ്ങൾ ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ.
We are happy to be here, I believe.
ഇവിടെ ആയിരിക്കുന്നതിൽ നമുക്ക് വളരെയധികം സന്തോഷമുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്.
At least I see some happy faces.
ചില സന്തോഷപൂരിതമായിട്ടുള്ള മുഖങ്ങൾ എനിക്ക് കാണുവാൻ സാധിക്കുന്നു.
That's better. Now I see more happy faces.
കുറച്ചുകൂടെ സന്തോഷമുള്ള മുഖങ്ങൾ ദർശിക്കാൻ സാധിക്കുന്നു.
We all love the book of Philippians.
നാം ഏവർക്കും ഫിലിപ്പർക്ക് എഴുതിയ ലേഖനം വളരെയധികം പ്രിയമുള്ളതാണ്.
Because generally we call it the book of joy.
എന്നാൽ പൊതുവെ ഈ പുസ്തകത്തിനെ സന്തോഷത്തിന്റെ പുസ്തകം എന്നാണ് നാം വിളിക്കുന്നത്.
And I think we would all like to be joyous Christians.
അതുകൊണ്ട് തന്നെ ക്രിസ്ത്യാനികൾ എന്ന നിലയിൽ സന്തോഷമുള്ളവരായി കാണുവാൻ നമ്മൾ ഏവരും ആഗ്രഹിക്കുന്നതാണ്.
And we live in a world that tries to squeeze us into its mold and make us lack joy.
നാം ആയിരിക്കുന്ന ഈ ലോകം തന്റേതായിട്ടുള്ള അച്ചിൽ നമ്മളെ ആ ചുരുക്കി ആ സന്തോഷമെല്ലാം നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുകയാണ്.
And so we're going to come to the book of Philippians again in this Bible study series and see what God has to say to us.
നാം വീണ്ടും ഈ ബൈബിൾ സ്റ്റഡി സീരീസിനോടുള്ള ബന്ധത്തിൽ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിലേക്ക് മടങ്ങി വരികയാണ്.
Now I trust you have your little notebook.
നിങ്ങളുടെ ഈ ലഘു ലേഖ നിങ്ങളുടെ കയ്യിലുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു.
And that you are learning to do Bible study the American way.
അമേരിക്കൻ ശൈലിയിൽ ആണ് ബൈബിൾ സ്റ്റഡി ചെയ്യുവാൻ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് കരുതുകയാണ്.
You brought your pen.
നിങ്ങൾ നിങ്ങളുടെ പേനകൾ കൈവശം കൊണ്ടുവന്നിട്ടുണ്ട്.
And you have your Bible.
മാത്രമല്ല വേദപുസ്തകവും കയ്യിലുണ്ട്.
And what the Spirit of God impresses on your mind, write down on the paper.
ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ ഹൃദയത്തിൽ തോന്നിപ്പിക്കുന്നതായിട്ടുള്ള ചിന്തകൾ കുറിച്ചുകൊള്ളണമേ.
Some of you are teachers, I am sure.
നിങ്ങളുടെ മധ്യത്തിൽ ചിലർ ഉപദേഷ്ടാക്കന്മാരാണ്.
And you know that different people learn in different ways.
നിങ്ങൾക്ക് അറിയുന്നതുപോലെ വ്യത്യസ്തമായ ജനം വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് പഠിക്കുവാൻ ഇടയായിത്തീരുന്നത്.
Some of you can just listen to me and remember a good portion of what I say.
നിങ്ങൾ ചിലർ എന്നോട് എന്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ട് മാത്രം ഞാൻ ഇന്ന് പഠിപ്പിക്കുന്ന ചില പല കാര്യങ്ങളും ഓർമ്മയിൽ വെക്കുവാൻ നിങ്ങൾക്ക് സാധ്യമാണ്.
But many people need to write down and see what is being said.
എന്നാൽ പലർക്കും പറയുന്ന കാര്യങ്ങൾ കുറിച്ചു വെക്കുവാനും ഭാവിയിൽ അത് നോക്കി ഓർക്കുവാനും ആണ് താല്പര്യം.
And they're starting to prove that the physical writing of words impresses things on the mind.
മാത്രമല്ല ഈ തരുണത്തിൽ നാം ഓർക്കേണ്ടത് നമ്മുടെ കൈകൾ കൊണ്ട് നാം എഴുതുന്ന കാര്യങ്ങൾ നമ്മുടെ മനസ്സിനെ സ്വാധീനിപ്പാൻ ഇടയായി തീരും എന്നുള്ളത് ഒരു വസ്തുവാണ്.
So I encourage you to do it.
അതുകൊണ്ട് തന്നെ അങ്ങനെ കുറിപ്പുകൾ എഴുതുവാൻ ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ്.
We say the pen is going to go away.
നമ്മൾ പറയുന്നത് ആധുനിക ലോകത്തിൽ ഈ പേന നഷ്ടപ്പെടുവാൻ പോവുകയാണ്, അന്യമാകാൻ പോവുകയാണ്.
Paper is going to go away.
നാം എഴുതുന്ന പേപ്പർ ആ മാധ്യമം നഷ്ടപ്പെടുവാൻ പോവുകയാണ്.
And everything is going to be on our telephone.
എല്ലാം നമ്മുടെ സ്മാർട്ട് ഫോണിൽ ഉൾക്കൊള്ളുന്ന ഒരു രീതിയിലേക്ക് എത്തിച്ചേരുവാൻ പോവുകയാണ്.
Or we're going to write on our computers.
നാം നമ്മുടെ കമ്പ്യൂട്ടറുകളിലാണ് ഇനിയും എഴുതുവാൻ പോകുന്നത്.
Our home assembly is in Silicon Valley of California.
എന്റെ സ്ഥലം സഭ മാതൃസഭ കാലിഫോർണിയയിലെ സിലിക്കോൺ വാലിയിലാണ് സ്ഥിതി ചെയ്യുന്നത്.
And you know all the owners of the high-tech businesses.
അവിടെ ഉള്ള സാങ്കേതിക വിദ്യകളുടെ എല്ലാം ഉന്നതമായിട്ടുള്ള കമ്പനികൾ.
These men who are creating all the digital wonders of the future world.
എല്ലാ ആധുനിക ടെക്നോളജി വരുവാനിരിക്കുന്ന ലോകത്തിനായിട്ടുള്ള എല്ലാ സാങ്കേതിക വിദ്യകളും സൃഷ്ടിക്കുന്നത് അവിടെയാണ്.
They send their children to very expensive special schools.
വിലപ്പെട്ടതായിട്ടുള്ള പള്ളിക്കൂടങ്ങളിലാണ് അവരുടെ പൈതങ്ങളെ പഠനത്തിനായി അവർ അയക്കുന്നത്.
And you know what they have in those schools?
ആ പള്ളിക്കൂടങ്ങളിൽ അവർക്ക് എന്താണ് ഉള്ളത് എന്ന് നിങ്ങൾക്കറിയാമോ?
Not one computer.
ഒരു ഒറ്റ കമ്പ്യൂട്ടർ പോലും അവിടെ ഇല്ല എന്നുള്ളതാണ്.
No Wi-Fi is allowed.
ഒരു Wi-Fi കണക്ഷനും അവിടെ അലൗഡ് അല്ല.
They have the old fashioned black chalk boards and chalk.
അവർക്ക് പഴയ ശൈലിയിൽ ഉള്ള ഈ കറുത്ത ബോർഡും എഴുതുവാനുള്ള ചോക്കുമാണ് അവിടെ ഉള്ളത്.
Because they have proved that the writing, the physical friction of pen on paper or chalk on a chalkboard does something for the brain.
എന്നാൽ അവർ അവിടെ മനസ്സിലാക്കിയിരിക്കുന്നത് നമ്മുടെ ഈ പേപ്പറിന്റെ മേൽ പേനയുടെ ഉരിസലോടുകൂടെ എഴുതുന്ന ആ ഒരു പ്രക്രിയ നമ്മുടെ മനസ്സുകളിൽ ചില ചലനങ്ങൾ സൃഷ്ടിക്കുന്നു എന്ന് അവിടെ അവർ പ്രൂവ് ചെയ്തിരിക്കുകയാണ്.
So those men are inventing things to destroy our life, but they're educating their children to have a better life.
അതുകൊണ്ട് അവിടെ താമസിക്കുന്ന ആ ജനം നമ്മുടെ ആ കാര്യങ്ങളൊക്കെയും താറുമാക്കത്തക്ക രീതിയിലുള്ള സാങ്കേതിക വിദ്യകൾ അവർ ഉൽപ്പന്നമാക്കുമ്പോൾ തന്നെയും അവരുടെ പൈതങ്ങളെ അവർ പഴയ രീതിയിലാണ് ശിക്ഷണം അഭ്യസിപ്പിക്കുന്നത്.
All of that to say what Solomon said.
ഇതെല്ലാം നമ്മളെ കൊണ്ടെത്തിക്കുന്നത് ശലോമോൻ പറഞ്ഞ അതേ വാചകങ്ങളിലേക്കാണ്.
There is nothing new under the sun.
സൂര്യന് താഴെ പുതുമ ഉടമയായിട്ട് ഒന്നും തന്നെ ഇല്ല.
And if you want to be a lover of the Lord Jesus Christ and a disciple of him,
അതുകൊണ്ട് തന്നെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ സ്നേഹിക്കുന്ന ഒരു ശിഷ്യനായി തീരണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ,
there's no new digital easy way to become a spiritual Christian.
നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു വസ്തുത, ഒരു ആത്മീയ ഒരു ക്രിസ്ത്യാനിയായി തീരുവാൻ പര്യാപ്തമായിട്ടുള്ള ഒരു സാങ്കേതിക വിദ്യ നമ്മുടെ കൈവശം ഇല്ല എന്ന് നാം മനസ്സിലാക്കണം.
The old way is the only way.
ആ പഴയ ശൈലി ആണ് ഏക മാർഗം.
The Bible,
വേദപുസ്തകം,
a study tool,
പഠിക്കുവാൻ ഉതകുന്നതായിട്ട് ഉള്ള ഒരു 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 സഹായി.
Take notes,
നാം കുറിപ്പുകൾ എഴുതുക.
Write it down,
അത് നാം എഴുതുക.
Do it for yourself,
നമുക്ക് തന്നെ പല ആവർത്തി അത് ആവർത്തിക്കുക.
No, if you want to do it on your computer at home, that's okay.
ഒരു പക്ഷേ നിങ്ങളുടെ കമ്പ്യൂട്ടറുകളിൽ ഭവനത്തിൽ ചെയ്യാൻ താല്പര്യപ്പെടുന്നെങ്കിൽ അത് സ്വീകാര്യമാണ്.
But to know God, you have to spend time with God.
എങ്കിൽ തന്നെയും ദൈവത്തെ അറിയണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ ദൈവവുമായിട്ട് സമയം ചെലവഴിക്കേണ്ടത് ആവശ്യമാണ്.
To know Christ, you have to have conversations with Christ.
ക്രിസ്തുവിനെ അറിയണമെങ്കിൽ ക്രിസ്തുവുമായിട്ട് സംഭാഷണത്തിൽ ഏർപ്പെടേണ്ടത് ആവശ്യമാണ്.
To be filled with the Holy Spirit, you have to know what to obey.
പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടണം എങ്കിൽ എന്ത് അനുസരിക്കണം എന്ന് ഉള്ള അറിവ് നമുക്ക് ആവശ്യമാണ്.
And there's no digital way to do it.
അതിനെ സാങ്കേതിക വിദ്യയ്ക്ക് ഒത്തവണ്ണം ഉള്ള ഒരു മാർഗം നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ല.
And sometimes we deceive ourselves thinking we can do it corporately.
പലപ്പോഴും സംഘടിതമായിട്ട് അത് ചെയ്യുവാൻ സാധിക്കും എന്നുള്ള ഒരു ബോധം മുഖാന്തരം നമ്മളെ തന്നെ വഞ്ചിക്കുകയാണ്.
No, one man is married to one woman.
നാം ഓർക്കുന്ന പോലെ ഒരു പുരുഷൻ ഒരു സ്ത്രീക്ക് ആണ് വിവാഹിതനായി തീർന്നിരിക്കുന്നത്.
And they grow in love as they know each other.
അവർ പരസ്പരം അറിയുന്നതിനനുസരിച്ചാണ് അവർ സ്നേഹത്തിൽ വളർന്നു വരുന്നത്.
So you have one Lord and one follower.
നിങ്ങൾക്ക് ഒരു കർത്താവും ഒരു അനുയായിയും ആയിട്ടാണ് നിങ്ങളുടെ ബന്ധം ആയിരിക്കുന്നത്.
And you don't learn to love the Lord by being together only.
നിങ്ങൾ സംഘടിതമായി കൂടി ചേരുക മുഖാന്തരം ദൈവത്തെ സ്നേഹിക്കാൻ പഠിക്കാവുന്നതല്ല.
It's your personal walk with the Lord Jesus Christ.
കർത്താവായ യേശുക്രിസ്തുവുമായിട്ടുള്ള നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള നടപ്പിൽ അധിഷ്ഠിതമായിരിക്കുന്നു.
You have to be personally saved.
നിങ്ങൾ വ്യക്തിപരമായി രക്ഷിക്കപ്പെടേണ്ടത് ആവശ്യമാണ്.
Personally sanctified,
വ്യക്തിപരമായി ശുദ്ധീകരിക്കപ്പെടേണ്ട ആവശ്യമാണ്.
A personal disciple,
വ്യക്തിപരമായിട്ടുള്ള ഒരു ശിഷ്യത്വം.
And that takes time.
അത് അതിനെ വളരെയധികം സമയം ആവശ്യമാണ്.
And that's where the MAS courses are going to be another help.
അവിടെ ആണ് MAS ബൈബിൾ കോഴ്സ് ഒരു സഹായമായി നിങ്ങൾക്ക് എത്തുന്നത്.
Because some of you are traveling businessmen.
നിങ്ങളിൽ പലരും സഞ്ചരിക്കുന്നതായിട്ടുള്ള ഉദ്യോഗസ്ഥരാണ്.
And sometimes you are away and you cannot get to the assembly.
പലപ്പോഴും നിങ്ങൾ അസംബ്ലിക്ക് പുറത്താണ് സഭാകൂടിവരുന്ന വരുവാൻ സാധിക്കുന്നില്ല.
Some of you are mothers and your children keep you at home sometimes.
നിങ്ങൾ ചിലരെങ്കിലും വീട്ടിൽ നിൽക്കുന്നതായിട്ടുള്ള മാതാക്കളാണ്.
How do we keep growing in our faith?
എന്നിരിക്കലും നാം നമ്മുടെ വിശ്വാസത്തിൽ എങ്ങനെ വളരുവാൻ സാധിക്കും?
We need to keep studying.
നമ്മ തുടർമാനമായിട്ട് പഠനം ആവശ്യമാണ്.
That is a biblical concept.
അതാണ് വേദപുസ്തകം അനുശാസിക്കുന്നതായിട്ടുള്ള മാർഗം.
Study to show yourself approved unto God.
ദൈവത്താൽ സ്വീകാര്യം ഉള് ളവനായി കാണിക്കത്തക്ക രീതിയിൽ വേദം പഠിക്കുക.
Not only listening.
കേവലം ശ്രവിക്കുക മാത്രമല്ല.
Not only attending church.
സഭാകൂടിവരിൽ പങ്കെടുക്കുക മാത്രമല്ല.
Not only singing nice songs.
നല്ല പാട്ടുകൾ പാടുക മാത്രമല്ല.
സ്റ്റഡി
പഠിക്കണം.
സ്കൂൾ
പാഠശാലയിലേക്ക് കടന്നു ചെല്ലണം.
The teacher is the Holy Spirit.
ഇവിടെ അധ്യാപികൻ നമ്മുടെ പരിശുദ്ധാത്മാവാണ്.
The textbook is only one.
നമ്മുടെ പാഠപുസ്തകം ഒന്ന് മാത്രമേ ഉള്ളൂ.
You go to university for 4 years.
നിങ്ങൾ പഠനത്തിനായി ഉപരിപഠനത്തിനായി യൂണിവേഴ്സിറ്റിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ 4 വർഷത്തേക്ക്.
How many textbooks do you have?
എത്ര പാഠപുസ്തകങ്ങളാണ് നിങ്ങൾക്ക് ലഭിക്കുക?
Many.
അനവധി പാഠപുസ്തകങ്ങൾ നമുക്ക് ലഭിക്കാറുണ്ട്.
God has only given us one.
എന്നാൽ ദൈവം നമുക്ക് ഒരു പാഠപുസ്തകമാണ് നൽകി തന്നിരിക്കുന്നത്.
So why don't we know it so well?
അതുകൊണ്ട് വളരെ ധാരാളമായിട്ട് അത് എന്തുകൊണ്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല.
Maybe we spend more time studying our chemistry books than God's geography book.
ഒരുപക്ഷേ നമ്മുടെ കെമിസ്ട്രി ബുക്കുകൾ ആയിരിക്കും നാം കൂടുതൽ പഠിക്കുവാൻ സമയം ചെലവഴിക്കുന്നത് ദൈവത്തിന്റെ വചനത്തെക്കാൾ ഉപരിയായി.
So you can study books of the Bible.
അതുകൊണ്ട് വേദപുസ്തകത്തിലെ പുസ്തകങ്ങൾ നമുക്ക് പഠിക്കാം.
You can study characters in the Bible.
വേദപുസ്തകത്തിലെ വ്യക്തികളെ കുറിച്ച് നമുക്ക് പഠിക്കാം.
You can study doctrines of the Bible.
വേദപുസ്തകത്തിലെ ഉപദേശ സത്യങ്ങളെ നമുക്ക് പഠിക്കാം.
You can study how to study the Bible better.
വേദപുസ്തകം എപ്രകാരം മേന്മയേറിയ രീതിയിൽ പഠിക്കാം എന്നും പഠിക്കാം.
And Renji has the school right here in DBA.
രഞ്ജി സഹോദരൻ ഈ MIS ministry ഇവിടെ അതിന്റെ ഒരു കോർഡിനേറ്റർ ആണ്.
And we need it in the other 2 assemblies as well.
മറ്റ് രണ്ട് അസംബ്ലികളും അങ്ങനത്തെ വ്യക്തികളെ ആവശ്യമായിരിക്കുകയാണ്.
And it would be wonderful to take the doctrine to the other congregations in this premises.
മറ്റുള്ള സമുദായ സഭയിലൊക്കെ അവർക്കേം ഈ ഉപദേശം എത്തി ചെല്ലേണ്ടത് ആവശ്യമാണ്.
Because as you spend 10 15 20 minutes a day with the Lord alone, that's where you learn.
കേവലം 10 15 മിനിറ്റുകൾ നമ്മുടെ കർത്താവുമായി ചെലവഴിക്കുമെങ്കിൽ വ്യക്തിപരമായിട്ട് അത് തന്നെ ധാരാളം ആണ്.
So that's what we're going to do in the book of Philippians.
അതുതന്നെയാണ് നാം ഇന്നും ഫിലിപ്പിയ ലേഖനത്തോട് ബന്ധത്തിൽ ചെയ്യാൻ പോകുന്നത്.
Now yesterday we were supposed to get through verses 1 and 2 and we didn't even do that.
ഇന്നലെ നാം ഒന്നും രണ്ടും വാക്യങ്ങൾ ധ്യാനിക്കേണ്ടതായിരുന്നു, എന്നാൽ അത് സാധ്യമായില്ല.
So we'll go back and reread them. Paul and Timothy, bond servants of Christ Jesus to all the saints in Christ Jesus who are in Philippi.
ക്രിസ്തുയേശുവിന്റെ ദാസന്മാരായ പൗലോസും തിമോത്തിയോസും ഫിലിപ്പിയയിൽ ക്രിസ്തുയേശുവിലുള്ള സകല വിശുദ്ധന്മാർക്കും.
That's as far as we got.
Anam avade vare ethirunullu.
But we learned in your point there that there are two senders of the letter.
Enala avade nam rendu karyangal padikkuvan idayi thirunu. Ee leganam ezhuthiya rendu granthakkal undu.
Paul writes the letter.
Paulos aanu ee leganam ezhuthathu.
But Timothy is with him.
Enal Timotheos thande koode undu.
And so Paul includes him in the greeting.
Adukondu thanne abhivadanathil Timotheyum koode ulkollichaanu apostle Paulos idu ezhuthunnathu.
He says, we are both your bond servants.
Ivide apostle Paulos parayunnathu njangal iruvarum ningade daasan.
And then he talks about the saints.
തുടർന്ന് വിശുദ്ധന്മാരെ കുറിച്ച് താൻ പറയുകയാണ്.
Including the overseers and deacons.
അധ്യക്ഷന്മാരെയും ശുശ്രൂഷകന്മാരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ആ അഭിവാദനം.
Isn't it interesting here that we have three classes of people?
ഇത് വളരെ ശ്രദ്ധേയമായ ഒരു വിഷയമാണ്. മൂന്ന് നിലയിലുള്ള കൂട്ടങ്ങളെ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും.
Actually we only have one group of people.
എന്നാൽ വാസ്തവമായി ഒരു കൂട്ടം ജനത മാത്രമേ അവിടെ ഉള്ളൂ.
Saints.
അവരെല്ലാം വിശുദ്ധന്മാരാണ്.
Everybody is a saint that is in Christ Jesus.
ക്രിസ്തുയേശുവിൽ ഉള്ള എല്ലാ വ്യക്തികളും വിശുദ്ധന്മാരാണ്.
You see, he clarifies that.
അത് ഇവിടെ വളരെ വ്യക്തമായിട്ട് താൻ എടുത്തു പറയുന്നുണ്ട്.
You're not a saint because you are a son or daughter of some evangelist.
ഒരു സുവിശേഷകന്റെ പുത്രനോ പുത്രിയോ ആയത് നിമിത്തം നിങ്ങൾ വിശുദ്ധന്മാരായി തീർന്നിട്ടില്ല.
Or because you say you are.
അല്ല, നിങ്ങൾ വിശുദ്ധൻ എന്ന് പറയുന്നത് കൊണ്ട് നിങ്ങൾ വിശുദ്ധരല്ല.
Or even because you said the sinner's prayer.
അല്ല, ഒരു നല്ലൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചത് നിമിത്തം നിങ്ങൾ വിശുദ്ധന്മാരല്ല.
The devils believe and tremble and are in hell.
പിശാചുകൾ കർത്താവിന്റെ നാമത്തിൽ വിശ്വസിക്കുകയും അവർ ഭയന്ന് വിറയ്ക്കുകയും ചെയ്യുന്നുണ്ട്.
ചിലരൊക്കെയും
അങ്ങനെ ആണ്, മറ്റുള്ളവരും അവരോട് കൂടെ ചേരും.
യു ആർ എ സെയിന്റ് ഇഫ് യു ആർ ഇൻ ക്രൈസ്റ്റ് ജീസസ്.
നിങ്ങൾ വിശുദ്ധന്മാർ ആയി തീരുന്നത് നിങ്ങൾ ക്രിസ്തു യേശുവിൽ ഉള്ളവരായി തീരുമ്പോഴാണ്.
ദാറ്റ് മീൻസ് യു ഹാവ് പ്ലേസ്ഡ് യുവർ ലൈഫ് ഇൻ ഹിം.
അതിന്റെ അർത്ഥം നിങ്ങളുടെ ജീവിതത്തെ ക്രിസ്തു യേശുവിൽ സമർപ്പിച്ചിരിക്കുകയാണ്.
സേവിയർ,
രക്ഷകൻ എന്ന നിലയിൽ.
മാസ്റ്റർ,
യജമാനൻ എന്ന നിലയിൽ.
ലോർഡ്,
കർത്താവ് എന്ന നിലയിൽ.
Your lover,
ningalude snehithan.
Your guide,
ningalude ningale nayikkunavan.
Your hope,
ningalude pratyasha.
All your existence,
ningalude ella asthithavum adil ulpettirikkana.
He created you for his glory,
ninne srishtichathu avante mahathvathinayittanu.
Sin separated us from his glory,
paapam avante mahimayil ninnu nammale verpeduthi.
When we understand the truth,
ഈ സത്യം നാം ഗ്രഹിക്കുമ്പോൾ,
we say, Lord, take me back.
കർത്താവെ എന്നെ തിരിച്ച് ഏറ്റുകൊള്ളണമേ എന്ന് നാം പറയും.
Romans chapter 6.
റോമർ കെഴുതിയ ലേഖനം ആറാം അധ്യായം.
I die to myself.
ഞാൻ എന്നോട് തന്നെ മരിച്ചിരിക്കുകയാണ്.
And I am placed into you, Lord Jesus.
ഞാൻ ഇപ്പോൾ കർത്താവിൽ ഞാൻ ആക്കപ്പെട്ടിരിക്കുകയാണ്.
But then there's Romans chapter 7.
എന്നാൽ റോമർ കെഴുതിയ ഏഴാം അധ്യായം ഉണ്ടല്ലോ.
You see, the Christian life still is a battle.
അവിടെ നാം വായിക്കുന്നത് ക്രിസ്തീയ ജീവിതം അത് ഒരു പോർക്കളമാണ്.
Because we still live in this world.
എന്നാൽ നാം ഇപ്പോഴും ഈ ലോകത്തിൽ തന്നെയാണ് ജീവിക്കുന്നത്.
But there's Romans chapter 8.
എന്നാൽ അതിനെ പ്രതിവിധിയായി റോമർ എട്ടാം അധ്യായമുണ്ട്.
Where our victory is in Christ.
നാം കർത്താവായ യേശുക്രിസ്തുവിൽ ജയോത്സവ ജയമുള്ളവരാണ്.
In our future is secure.
നമ്മുടെ ഭാവി അത് സുരക്ഷിതമാണ്.
Paul is writing the letter to Philippians from prison.
അപ്പോസ്തലൻ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം കാരാഗ്രഹത്തിൽ നിന്നാണ് എഴുതുന്നത്.
He's in that difficult Romans chapter 7 period of his life.
അവിടെ റോമർക്ക് എഴുതിയ ലേഖനത്തിന്റെ ഏഴാം അധ്യായത്തിൽ പറയുന്ന വിധം വളരെ പ്രയാസഘട്ടത്തിൽ ആണ് താൻ ഇപ്പോൾ ആയിരിക്കുന്നത്.
And to help us in this life, the Lord gives us special people.
ഈ ലോകത്തിൽ നമ്മളെ സഹായിക്കുവാൻ തക്കവിധം കർത്താവ് വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ദാസന്മാരെ നമുക്ക് നൽകാറുണ്ട്.
There are servants.
അവർ ദാസന്മാരാണ്.
And all of us should also be servants.
അപ്പോൾ തന്നെയും നാം ഓർക്കേണ്ടത് നാം എല്ലാവരും ദാസന്മാരാണ്.
But then there are two groups who serve especially hard.
എന്നാൽ വളരെ പ്രത്യേക നിലയിൽ വളരെ കഠിനാധ്വാനം ചെയ്യുന്നതായിട്ടുള്ള രണ്ട് കൂട്ടരുണ്ട്.
And what are they called?
അവരെ എന്താണ് നാം വിശേഷിപ്പിക്കുന്നത്?
In my version it calls them overseers and deacons.
ഇവിടെ മലയാള പുസ്തകത്തിൽ അധ്യക്ഷന്മാരും ശുശ്രൂഷകന്മാരും.
In some versions it uses the word bishop.
ചില ഇംഗ്ലീഷ് ഭാഷാന്തരത്തിൽ ബിഷപ്പ് എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്.
That has a bad connotation for we brethren.
എന്നാൽ ബ്രദറൻ വിശ്വാസികളായ നമുക്ക് ബിഷപ്പ് എന്നുള്ള വാക്കുകൾ അത് തെറ്റായ ഒരു ധാരണയാണ് നൽകി തരുന്നത്.
So we prefer the word overseer.
അതുകൊണ്ട് അധ്യക്ഷൻ എന്നുള്ള വാക്ക് ഓവർസിയർ എന്നുള്ള വാക്കാണ് നാം സ്വീകരിക്കുന്നത്.
Or the parallel word used in Acts chapter 20.
അല്ല അപ്പോസ്തല പ്രവൃത്തി 20 ൽ സമാനമായുള്ള ഒരു പദമുണ്ട്.
Which is elder.
മൂപ്പന്മാർ എന്നുള്ള പദം.
But do you notice here that these saints have servants?
എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള വിഷയം ഈ വിശുദ്ധന്മാർക്ക് ദാസന്മാരുണ്ട്.
And they are the overseers.
അവരാണ് അധ്യക്ഷന്മാർ.
The person who has the most difficult job, the most lowly job,
ഏറ്റവും താണതായിട്ടുള്ള ജോലി, അപ്പോൾ തന്നെ ഏറ്റവും പ്രയാസം ഏറിയ ജോലി ഉള്ള വ്യക്തികൾ,
the one who has to get his hands the most dirty in the spiritual problems of the church,
സഭയുടെ ആത്മീയ പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് അവരുടെ കൈകൾ വളരെ അധികം അഴുക്ക് പുരണ്ടവരായി തീരുന്ന വ്യക്തികൾ,
one who has to spend more hours serving every week,
എല്ലാ ആഴ്ചയും അനേക മണിക്കൂർ സേവനത്തിനായി മാറ്റി വെക്കേണ്ടവർ,
is the elder.
ആ കൂട്ടരുടെ പേരാണ് അധ്യക്ഷന്മാർ അല്ലെങ്കിൽ മൂപ്പന്മാർ.
In fact, he has so much work to do in the assembly of God's people.
ഒരു അർത്ഥത്തിൽ ദൈവസഭാ മധ്യത്തിൽ വളരെ അധികം ശുശ്രൂഷ ചെയ്യേണ്ടതായിട്ടുണ്ട് ഇവർക്ക്.
That the Lord has provided the group of elders with helpers.
അതുകൊണ്ട് തന്നെ ഈ അധ്യക്ഷന്മാർക്ക് സഹായകർ എന്ന നിലയിൽ ചില വ്യക്തികളെ ആക്കി വെച്ചിട്ടുണ്ട് ദൈവം.
And they're called deacons.
അവർക്കുള്ള നൽകുന്ന പേരാണ് ശുശ്രൂഷകന്മാർ.
And deacon is just a Latin word for the for servants.
ഈ ഡീക്കൺ എന്നുള്ള ആംഗലേയ പദം അത് കേവലം ദാസൻ എന്ന ലാറ്റിൻ പദത്തിൽ നിന്ന് ഉത്ഭവിച്ചതാണ്.
So I would like to turn your understanding of the church upside down.
അതുകൊണ്ട് സഭയെക്കുറിച്ചുള്ള നിങ്ങളുടെ അറിവുകളൊക്കെ കീഴ്മേൽ മറിക്കുവാൻ ആണ് ഞാൻ താല്പര്യപ്പെടുന്നത്.
If we were to draw a organizational chart of the church,
സഭയുടെ ഒരു കെട്ടുപാട് അല്ലെങ്കിൽ ഒരു സംഘടന വരയ്ക്കണം എന്ന് വിചാരിച്ചാൽ,
normally we would put the two or three or four elders up here.
ഏറ്റവും മേലെ തട്ടിൽ രണ്ടോ മൂന്നോ മൂപ്പന്മാരെ ഉൾക്കൊള്ളിക്കും.
And then we would place the five or six or seven deacons here.
അവർക്ക് കീഴായി അഞ്ചോ ആറോ ഏഴോ ശുശ്രൂഷകന്മാരെ നാം ഉൾക്കൊള്ളിക്കും.
And then we put the whole assembly over here.
അവർക്ക് കീഴായി സഭ മൊത്തം അവിടെ നാം വരച്ച് ഉൾപ്പെടുത്തും.
Is that how you think of the church?
ഇങ്ങനെയാണോ സഭയെക്കുറിച്ചുള്ള നിങ്ങളുടെ സങ്കല്പം?
That's how I think of it generally.
നമ്മൾ പൊതുവെ അങ്ങനെ തന്നെയാണ് ചിന്തിക്കുന്നത്.
But if you analyze the book of Philippians.
എന്നാൽ ഫിലിപ്പിയ പുസ്തകം നിങ്ങൾ പരിശോധിച്ച് നോക്കുക.
And the topic of the book of Philippians is primarily selflessness.
ഇവിടെ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിന്റെ പ്രധാന വിഷയം എന്നുള്ളത് നിസ്വാർത്ഥത തന്നെയാണ്.
Paul turns everything upside down in the first verse.
അപ്പോസ്തലനായ പൗലോസ് ആദ്യ വാക്യത്തിൽ തന്നെ എല്ലാ ചട്ടങ്ങളെയും കീഴ്മേൽ മറിക്കുകയാണ്.
The saints, that's the church.
ഇവിടെ താൻ ആദ്യം പറയുന്നത് വിശുദ്ധന്മാർ, അതാണ് സഭ.
All are saints.
എല്ലാവരും വിശുദ്ധന്മാരാണ്.
But there are new saints.
എന്നാൽ പുതിയതായിട്ട് വന്നിട്ടുള്ള വിശുദ്ധന്മാരുണ്ട്, യവനക്കാരായിട്ടുള്ള വിശുദ്ധന്മാരുണ്ട്, മാത്രമല്ല സഹോദരിമാർ എന്ന നിലയിൽ മതികളുണ്ട്, വളരെ അധ്വാനിക്കാത്തുള്ള അലസരായിട്ടുള്ള
വിശുദ്ധന്മാരുണ്ട്,
വളരെയധികം ദീർഘമായി പഠിക്കുവാൻ താല്പര്യം അല്ലെങ്കിൽ കഴിവില്ലാത്ത വിശുദ്ധന്മാരുണ്ട്, വളരെ ധനികരായിട്ടുള്ള വിശുദ്ധന്മാരുണ്ട്.
And there are all kinds of different saints.
പല വിധത്തിലുള്ള വിശുദ്ധന്മാർ സഭയ്ക്കകത്തുണ്ട്.
And they need help.
ഇവർക്കെല്ലാം സഹായം ആവശ്യമാണ്.
And so the Lord has set up these two levels of help.
അതുകൊണ്ട് ഈ സഹായം നൽകത്തക്ക രീതിയിൽ ഈ രണ്ട് നിലകളെ ദൈവം ആക്കി വെച്ചിരിക്കുകയാണ്.
And the cornerstone is the Lord Jesus Christ.
മൂലക്കല്ല് എന്നുള്ളത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു തന്നെയാണ്.
You see, he puts himself on the bottom.
തന്നെ തന്നെ ഏറ്റവും താഴെ തട്ടിലാണ് കർത്താവ് ആക്കി വെച്ചിരിക്കുന്നത്.
The whole building is built on top of him.
കെട്ടിടം മൊത്തം തന്റെ മീതെ ആണ് പണിത് ഉയർത്തപ്പെട്ടിരിക്കുന്നത്.
Have you ever seen on TV the British sport of rugby?
ബ്രിട്ടീഷ് കളിയായ റഗ്ബി നിങ്ങൾ കണ്ടിട്ടുണ്ടോ?
Have you seen that sport? where they get into the scrum and there is 8 men pushing against 8 men
aa todakathil 8 kalikkar tamil tamil por vilikkunnathu kaanvan sadhikkum
and they put the ball into the side
aa rugby ball avar side like kadathi vidum
and they push each other over trying to get possession of the ball
aa ballinte avakasham kaivashamaakkatha reethil iru kootarum avade poril erpadunnathu namu kaanvan sadhikkum
but often the scrum collapses and there's 16 men on top of each other
ennal aa kootam palappolum ഇടിഞ്ഞ് താഴെ വീഴുകയും 16 മനുഷ്യ പുരുഷന്മാർ ഒന്നിനുമേൽ ഒന്നാൽ താഴെ വീണ് കിടക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും.
When I lived in South Africa, that was a British colony and I played rugby.
സൗത്ത് ആഫ്രിക്കയിൽ ആയിരുന്നപ്പോൾ ഒരു ആംഗ്ലേയ സമൂഹത്തിലായിരുന്നു ഞാൻ അവിടെ ഞങ്ങൾ റഗ്ബി കളിക്കുമായിരുന്നു.
As you can see, I'm a rather little person.
എന്നെ നോക്കുമ്പോൾ ഞാൻ വളരെ ലഘുവായ ശരീരം ഉള്ള ഒരു വ്യക്തിയാണ്.
In the middle of the front, they have a little person in the middle one of the three front ones.
ഈ മുൻപരായ മുൻപന്തിയിൽ നിൽക്കുന്ന മൂന്ന് പേരിൽ ഒരു വ്യക്തി വളരെ ചെറിയ വ്യക്തിയാണ്
because he gets supported by the other two
എന്നാൽ തന്റെ ഇരുവശത്തും ഉള്ളവർ തന്നെ സഹായിക്കും
and his job is to have his feet off the ground and try and catch the ball and kick it back to
the team ഈ ചെറിയ വ്യക്തിയുടെ കർത്തവ്യം എന്നുള്ളത് ആ റഗ്ബി ബോൾ തന്റെ കാൽ ഉപയോഗിച്ച് തന്റെ ആ വശത്തേക്ക് അല്ലെങ്കിൽ തന്റെ ടീമിന്റെ വശത്തേക്ക് എടുത്തു നേടുക എന്നുള്ളതാണ്
that was my job
അത് എന്റെ ജോലിയായിരുന്നു
the little man
ഈ ചെറിയ മനുഷ്യന്റെ ജോലി
and when the scrum collapsed you know who was on the bottom
ഈ ഇതിന്റെ ഇടയിൽ എല്ലാവരും കൂടെ കീഴ്മേൽ താഴെ വീഴുമ്പോൾ ഏറ്റവും അടിയിൽ ആരാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അത് ഞാൻ വളരെയധികം ഇഷ്ടപ്പെടാത്ത ഒരു
വസ്തുതയായിരുന്നു
അത് എനിക്ക് വളരെയധികം ഭയം ഉളവാക്കുന്ന ഒരു കാര്യം തന്നെയായിരുന്നു
Our Lord Jesus Christ, the Lord of glory, takes the lowliest position.
നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മഹിമയുടെ ദൈവം തന്നെ ഏറ്റവും താണ ആ സ്ഥാനമാണ് തനിക്കായി സ്വീകരിച്ചിരിക്കുന്നത്.
And the whole household of God, the building of God, the family of God is built on him.
ദൈവത്തിന്റെ ആ ഭവനം ദൈവത്തിന്റെ ആ കെട്ടിടം ഈ കർത്താവായ യേശുക്രിസ്തുവിന്റെ മേൽ ആണ് പണിയപ്പെട്ടിരിക്കുന്നത്.
And the next level of foundation stones are the elders.
അടുത്തതായിട്ടുള്ള ആ അടിസ്ഥാന നിര എന്നുള്ളത് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അധ്യക്ഷന്മാരാണ്.
That's why you need to pray for your elders.
അതുകൊണ്ട് തന്നെ ആണ് നിങ്ങളുടെ മൂപ്പന്മാർക്കായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് നിഷ്കർഷിക്കുന്നത്.
They've got a weighty job.
അവർക്ക് വളരെ ഭാരം ഏറിയ ഒരു വേലയാണ് അവർക്ക് ഉള്ളത്.
They've got all the view on top of them.
നിങ്ങളെല്ലാവരും അവരുടെ മീതെയാണ് സ്ഥിതി ചെയ്യുന്നത്.
They're there to support you spiritually.
ആത്മീയമായിട്ട് നിങ്ങളെ വഹിക്കുന്ന ഉത്തരവാദിത്തമാണ് അവർക്കുള്ളത്.
To encourage, to sustain, to build you up.
നിങ്ങളെ വൈപ്പാൻ നിങ്ങളെ കെട്ടി ഉയർത്തുവാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ എന്ന നിലയിൽ ആണ് അവരുടെ ഉത്തരവാദിത്തങ്ങൾ.
And so they can have time to do the spiritual part of that.
അതുകൊണ്ട് തന്നെ ആത്മീയമായിട്ടുള്ള വശങ്ങളിൽ സമയം ചെലവഴിക്കാൻ അവർ സമയം കണ്ടെത്തുന്നു.
The Lord has established these people called the deacon.
അവരെ സഹായിപ്പാൻ ആയിട്ട് ശുശ്രൂഷകന്മാർ എന്നൊരു കൂട്ടരെയും ദൈവം ആക്കി വെച്ചിരിക്കുകയാണ്.
Also very spiritual people if you read 1 Timothy chapter 3.
ഒന്ന് തിമോത്തിയോസ് മൂന്നാം അധ്യായം വായിക്കുമെങ്കിലും ഈ കൂട്ടരും വളരെ ആത്മീയരായിട്ട് വർത്തിക്കുന്ന കൂട്ടം തന്നെയാണ്.
And they help the elders.
അവർ ഈ അധ്യക്ഷന്മാരെ സഹായിക്കുക.
Now if you have elders that try to be on the top and lord it over the assembly
നിങ്ങളുടെ സഭ തലങ്ങളിൽ ഏറ്റവും മുകളിൽ നിൽക്കുവാൻ തൽപരരായിട്ടുള്ള അധ്യക്ഷന്മാർ ഉണ്ട് എങ്കിൽ കർത്തൃത്വം അവിടെ കർത്തൃത്വം കാണിക്കുന്ന അധ്യക്ഷന്മാർ ഏറ്റവും മുകളിൽ ഉണ്ടെങ്കിൽ
then the apostle Peter has something to say to those
എന്നാൽ അപ്പോസ്തലനായ പത്രോസ് അവരെ കുറിച്ച് പറയുവാൻ ചിലതുണ്ട്
but that's not our theme tonight
എന്നാൽ അത് ഇന്ന് രാത്രി നമ്മുടെ വിഷയമല്ലല്ലോ
And I praise God for the many assemblies I go to that there are serving elders.
എന്നാൽ ഞാൻ സന്ദർശിച്ചിട്ടുള്ള അനവധി സഭകളിൽ താഴെ നിന്ന് സഹായിക്കുന്നതായിട്ടുള്ള അധ്യക്ഷന്മാരെയാണ് എനിക്ക് കാണുവാൻ സാധിച്ചിട്ടുള്ളത്.
Elders and deacons who have learned the lesson of Philippians.
ഫിലിപ്പിയർക്ക് ഉള്ള ആ പാഠം ശരിയാമണ്ണം ഉൾക്കൊണ്ടതായിട്ടുള്ള അധ്യക്ഷന്മാരും ശുശ്രൂഷകന്മാരും.
That they're not over the assembly, they're under the assembly.
അവർ സഭയുടെ മീതെ നിന്ന് ഭരിക്കുകയല്ല മറിച്ച് സഭയുടെ ഏറ്റവും താഴെത്തട്ടിൽ നിന്ന് സഭയെ വഹിക്കുകയാണ്.
And then he gives the salutation in verse 2.
രണ്ടാമത്തെ വാക്യത്തിൽ താൻ അവിടെ വന്ദനം ചൊല്ലുകയാണ്.
Oh, we need grace.
കൃപ ആവശ്യമാണ്.
And we all need peace.
ഓ നമുക്കെല്ലാവർക്കും സമാധാനം ആവശ്യമാണ്.
But the only place we get real grace and peace is from God.
എന്നാൽ യഥാർത്ഥമായ കൃപയും സമാധാനവും നമുക്ക് ലഭിക്കുന്ന സ്ഥാനം എന്നുള്ളത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു തന്നെയാണ്.
And he is our father.
താൻ നമ്മുടെ ദൈവമാണ് പിതാവാണ്.
What a wonderful concept.
എത്രയോ മനോഹരമായിട്ടുള്ള ഒരു ആശയമാണ് അത്.
And the Lord Jesus Christ also gives us grace and peace.
മാത്രമല്ല പിതാവിനോടൊപ്പം കർത്താവായ യേശുക്രിസ്തുവും കൃപയും സമാധാനവും നമുക്ക് നൽകി തരുന്നു.
And grace is what Philippians is all about.
അപ്പോൾ തന്നെ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം അത് കൃപയെക്കുറിച്ച് ഉള്ള ഒരു പ്രബന്ധം തന്നെയാണ്.
Try to talk about selflessness without grace.
നമുക്ക് കൃപ ഇല്ലാത്ത പക്ഷം നിസ്വാർത്ഥതയെ കുറിച്ച് സംസാരിക്കുവാൻ സാധിക്കുമോ?
You can't.
ഒരിക്കലും അത് സാധ്യമല്ല.
They're one and the same.
അത് രണ്ടും ഒന്ന് തന്നെയാണ്.
And if you practice selflessness,
നിങ്ങൾ നിസ്വാർത്ഥത അനുഷ്ഠിക്കുവാൻ ശ്രമിക്കുന്നുവെങ്കിൽ,
you will experience the peace of God.
തീർച്ചയായും ദൈവത്തിന്റെ സമാധാനം നിങ്ങൾക്ക് അനുഭവേദ്യമാവും.
So there's the salutation.
ഇതാണ് അപ്പോസ്തലൻ പൗലോസ് അവർക്ക് വന്ദനം ചൊല്ലുന്നതിൽ നിന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്.
Now we finally come to the first main point in our outline of the book.
നാം നമ്മുടെ പഠന വിഷയത്തിന്റെ ഏറ്റവും കാതലായ ആ വിഷയത്തിലേക്ക് കടന്നു വരികയാണ്.
Verses 3 to 11 is Paul's prayer.
3-11 വരെയുള്ള വാക്യങ്ങളിൽ അപ്പോസ്തലനായ പൗലോസിന്റെ പ്രാർത്ഥനയാണ് വിഷയം.
Not for selflessness, but of selflessness.
നിസ്വാർത്ഥതയ്ക്കായിട്ടുള്ള പ്രാർത്ഥനയല്ല, മറിച്ച് നിസ്വാർത്ഥതയിൽ നിന്ന് ഉത്ഭവിക്കുന്ന പ്രാർത്ഥനയാണ്.
He's not showing them what how wonderful he is and how he's such a selfless person.
താൻ എത്രയോ മഹാൻ ശ്രേഷ്ഠൻ എത്രയോ നിസ്വാർത്ഥനാണ് എന്ന് എടുത്തു കാണിക്കുന്ന രീതിയിലല്ല തന്റെ പ്രാർത്ഥന.
He's praying from a heart explaining what selflessness looks like.
മറിച്ച് തന്റെ ഹൃദയ രംഗമായി നിസ്വാർത്ഥത എപ്രകാരം ആണ് എന്ന് വരച്ചു കാട്ടത്തക്ക രീതിയിൽ ആണ് താൻ അവിടെ പ്രാർത്ഥിക്കുന്നത്.
And he starts with thanksgiving.
അവിടെ ആദ്യമായിട്ട് സ്തോത്രം പറഞ്ഞുകൊണ്ടാണ് തന്റെ പ്രാർത്ഥന തുടങ്ങുന്നത്.
A selfish person
ഒരു സ്വാർത്ഥനായ ഒരു വ്യക്തി
is always looking to get.
താൻ തനിക്കായി എന്തെങ്കിലും നേടുവാൻ ആണ് താൻ നോക്കുന്നത്.
A selfless person
എന്നാൽ ഒരു നിസ്വാർത്ഥനായ ഒരു വ്യക്തി
looks to give.
കൊടുക്കുവാൻ തൽപരനാണ്.
Whether it's money
ധനം ആയിക്കോട്ടെ
or time
അല്ല സമയം ആയിക്കോട്ടെ
or good words of encouragement
alla prolsahana janakamayittulla vaakkal aayikollatte
and it's all summed up in thanksgiving
idella stotram kariyittunnil ulpettirikkunu
saying thanks
stotram parayiga
I did something very nice for somebody 2 weeks ago
rendu aayicha munpu njan oru vyaktikku oru nalla karyam cheyyan idayi thirunnu
in fact it even cost a lot of money
adu enikku chila panam chelavayippan idayi thirunnu
and it would be a big help in their ministry
adu oru pakshe avare susrushayil valare sahayagam aayi thiruvan sadhyathayundu
and I emailed them did you get whatever it was I had sent through to them
njan avarku oru email aayichu njan ipragaram nalgi thanna sahayam ningalku kaivashamayo
and they wrote back
avar thirichu ipragaram ezhuthi
yes
എന്ന് അവർ പറയുവാൻ ഇടയായി തീർന്നു.
I thought maybe yes thanks would be nice.
ഞാൻ ലഭിച്ചു നന്ദി എന്ന് പറയുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്.
Yes.
എന്നാൽ ലഭിച്ചു എന്ന് മാത്രം.
Do you say thank you to your mother when she provides food?
നല്ല ഭക്ഷണം മാതാക്കൾ നൽകുമ്പോൾ നന്ദി പറയാറുണ്ടോ?
Do you say thank you to the Lord every day for your salvation?
നിങ്ങളുടെ രക്ഷയ്ക്കായി അനുദിനവും കർത്താവിനോട് നന്ദി പറയാറുണ്ടോ?
Paul says I thank my God in all my remembrance of you.
അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് നിങ്ങളെ ഓർക്കുമ്പോഴൊക്കെയും എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു.
Always offering prayer with joy in my every prayer for you all.
എപ്പോഴും നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി കഴിക്കുന്ന സകല പ്രാർത്ഥന എപ്പോഴും സന്തോഷത്തോടെ പ്രാർത്ഥിക്കുന്നു.
You see the heart of Paul here?
അപ്പോസ്തലനായ പൗലോസിന്റെ ഹൃദയം ഇവിടെ വെളിവാകുന്നല്ലോ.
His emotion?
തന്റെ വികാരങ്ങൾ.
It's an interesting concept that he's not praying big doctrinal statements.
വളരെ ഹൃദയമായിട്ടുള്ള ഒരു ആശയം എന്നുള്ളത് ഇവിടെ വളരെ ബഹുത്തായ ഉപദേശങ്ങൾ പറഞ്ഞുകൊണ്ടല്ല താൻ പ്രാർത്ഥിക്കുന്നത്.
He says when I think about the Philippian church.
ഇവിടെ താൻ പറയുന്നത് ഫിലിപ്പിയ സഭയെ താൻ ഓർക്കുമ്പോഴൊക്കെയും
I just say thank you Lord.
എനിക്ക് പറയാനുള്ളത് നന്ദി ദൈവമേ.
The evangelists that come through here when they leave is that what they think too?
ഇവിടെ സന്ദർശിക്കുന്നതായിട്ടുള്ള സുവിശേഷകന്മാർ ഇവിടുന്ന് കടന്നു പോകുമ്പോൾ ഇപ്രകാരമാണോ ചിന്തിക്കുന്നത്?
Well, I went home last night and I said thank you Lord for the assemblies here.
ഇന്നലെ ഞാൻ ഭവനത്തിൽ വിശ്രമിക്കുന്ന ആ വേളയിൽ ഞാൻ ദൈവത്തിന് സ്തോത്രം കരയേറ്റി ഈ സ്ഥലം സഭയ്ക്കായിട്ട്.
I felt welcome. I felt loved last night.
വളരെ സ്വീകാര്യത ഉള്ളവനായി എനിക്ക് ഇന്നലെ അനുഭവപ്പെട്ടു എന്നുള്ളത് വാസ്തവമാണ്.
And Paul loved the Philippian church.
അതേപ്രകാരം പൗലോസ് ഫിലിപ്പിയിൽ ആയിരിക്കുന്ന സഭയെ വളരെയധികം സ്നേഹിച്ചിരുന്നു.
And when he prayed for them verse 4
avarkai naalam vakyathil than prarthichappol
it was with joy
than avaru parayunnathu malayalathil moonam vakil valare santoshathodu koode aanu avarku vendi prarthichathu
not just happiness
kevalam oru santoshamalla sadharanapetta oru santoshamalla
but that inner sense of acceptance and joy in the things of the God.
മറിച്ച് ദൈവിക കാര്യങ്ങളിൽ അവിടെ സ്വീകാര്യത ലഭിച്ച ഒരു വ്യക്തിയുടെ ആത്മാർത്ഥമായിട്ടുള്ള ഒരു സന്തോഷമാണ് താൻ പ്രകടിപ്പിക്കുന്നത്.
And why does Paul give thanks?
എന്തുകൊണ്ടാണ് അപ്പോസ്തലൻ പൗലോസ് സ്തോത്രം കരയിട്ടുന്നത്?
That's verse 5.
അതിന്റെ കാരണം അഞ്ചാം വാക്യത്തിൽ കാണുവാൻ സാധിക്കുന്നു.
Because he's contemplating all that the Philippians are and what they do.
അത് ആറാം വാക്യത്തിൽ മലയാളത്തിൽ ഫിലിപ്പിയരെ താൻ ഓർക്കുകയാണ്, അവരെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും താൻ ഐവർക്കുകയാണ്.
I give thanks in view of your participation in the gospel from the first day until now.
താൻ പറയുന്നത് ആദ്യ നാൾ മുതൽ ഇന്നേ വരെ സുവിശേഷ വേലയോടുള്ള ബന്ധത്തിൽ അവരുടെ പങ്കിനെ ഓർത്ത് താൻ സ്തോത്രം കരയിട്ടുകയാണ്.
The Philippians weren't a church that just received, they were also a church who got involved.
ഫിലിപ്പിയിലെ സഭ അവർ കേവലം ഏറ്റുവാങ്ങുന്ന ഒരു സഭയായിട്ട് മാത്രം ആയിരുന്നില്ല, അവർ ദൈവത്തിനായി കൊടുക്കുന്നവരും കൂടിയായിരുന്നു.
Your participation in the gospel.
സുവിശേഷ വേലയിൽ അവരുടെ പങ്ക്.
Oh, we know the end of the book.
ഈ പുസ്തകത്തിന്റെ അവസാനം നമുക്കറിയാമല്ലോ.
So we know Paul is including their kind gifts that they were sending him.
അതുകൊണ്ട് തന്നെ ഈ സഭ തനിക്കായിട്ട് ശേഖരിച്ച് കൊടുത്ത ധനത്തെക്കുറിച്ചും താൻ ഓർക്കുകയാണ്.
But he does not say that here at the beginning.
എന്നാൽ ആമുഖത്തിൽ താൻ അത് പറയുന്നില്ല.
He says my joy is full because you participate in the gospel.
താൻ പറയുന്നത് നിങ്ങൾ സുവിശേഷ വേലയ്ക്ക് കൈത്താങ്ങൽ തന്നു, പങ്കാളികളായി, അത് നിമിത്തം തന്റെ സന്തോഷം പൂർണ്ണതയായി പൂർണ്ണമായിരുന്നു.
Obviously they preached the gospel.
വളരെ തീർച്ചയായും ഇവർ സുവിശേഷം പ്രസംഗിച്ചിരുന്നു.
Obviously they practiced the gospel.
തീർച്ചയായും അവർ സുവിശേഷം പ്രാവർത്തികമാക്കി പോന്നിരുന്നു.
What does it mean to practice the gospel?
സുവിശേഷം പ്രാവർത്തികമാക്കുക എന്ന് പറയുമ്പോൾ എന്താണ് അർത്ഥം?
It means to be selfless.
അതിന്റെ അർത്ഥം എന്നുള്ളത് നിസ്വാർത്ഥരായി ജീവിക്കുക എന്നുള്ളതാണ്.
If you were here last night, you remember what kind of city Philippi was.
ഇന്നലെ നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഫിലിപ്പൈ പട്ടണം എവിധമായിട്ടുള്ള ഒരു പട്ടണമാണ് എന്ന് നിങ്ങൾക്ക് അറിയാൻ സാധിച്ചിരിക്കും.
Part of the Roman Empire.
അത് റോമൻ സാമ്രാജ്യത്തിന്റെ ഒരു ഭാഗമായി തന്നെയായിരുന്നു.
Thousands of soldiers were stationed there.
ആയിരക്കണക്കിന് റോമൻ പടയാളികൾ അവിടെ സ്ഥിതി ചെയ്തിരുന്ന ഒരു പട്ടണമായിരുന്നു.
And you know soldiers aren't exactly good boys.
മാത്രമല്ല ഈ പടയാളികളെ കുറിച്ച് നോക്കുമ്പോൾ അവർ നല്ല വ്യക്തികളല്ല.
And they had their gods in their temple.
അവരുടേതായിട്ടുള്ള ദൈവങ്ങളും അവരുടേതായിട്ടുള്ള ദൈവത്തിന്റെ ആലയങ്ങളൊക്കെയും ഉണ്ടായിരുന്നു.
And you know better in your culture than we in the West do what goes on in those temples.
പാശ്ചാത്യ രാജ്യങ്ങളിൽ ജീവിക്കുന്ന എന്നിലും ഉപരിയായി നിങ്ങൾക്ക് ഈ അമ്പലങ്ങളിലൊക്കെ നടക്കുന്ന കാര്യങ്ങൾ അറിയാമല്ലോ.
It was a city of wealth with the gold mine.
വളരെയധികം ധനം ഉള്ള സ്വർണ്ണത്തിന്റെ കനി ഉള്ളതായിട്ടുള്ള ഒരു നഗരമായിരുന്നു.
But in the middle of that kind of city there was a wonderful church like Philippi.
എന്നാൽ അപ്രകാരമായിട്ടുള്ള ഒരു നഗരത്തിന്റെ മധ്യേ ഒരു മനോഹരമായിട്ടുള്ള ദൈവസഭ അവിടെ ഉണ്ടായിരുന്നു, ഫിലിപ്പിയ സഭ.
So there's no excuse not to have a wonderful church in any city of the world today.
അതുകൊണ്ട് തന്നെ ഈ ലോകത്തിന്റെ ഏത് നഗരമധ്യത്തിലും ഒരു മനോഹരമായിട്ടുള്ള ദൈവസഭ അവിടെ ഉത്ഭവിക്കാതിരിക്കത്തക്ക രീതിയിൽ യാതൊരു ഒഴിവഴിവും ഇല്ല.
I won't even go to Las Vegas.
ഞാൻ ഒരിക്കലും ലാസ് വേഗസ് പട്ടണത്തിലേക്ക് പോവുകയില്ല.
The Bible says flee youthful lusts.
എന്നാൽ അവിടെ ബൈബിൾ പറയുന്നത് യൗവന മോഹങ്ങളെ വിട്ട് ഓടുക.
So why would you go to a place like Las Vegas?
അതുകൊണ്ട് തന്നെ ലാസ് വേഗസ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തിലേക്ക് നിങ്ങൾ എന്തിനു കടന്നു പോകണം?
But I know there are some very good churches.
എന്നാൽ അവിടെ വളരെ നല്ല അസംബ്ലികൾ അവിടെ ഉണ്ട് എന്നുള്ള അറിവ് എന്നെ ഭരിക്കുന്നുണ്ട്.
That the Lord has called some people to be lights for him in that dark dark place.
ആ ഇരുണ്ട ഇരുട്ടടഞ്ഞ സ്ഥലങ്ങളിൽ പോലും ഒരു വെളിച്ചമായി ശോഭിപ്പാൻ ദൈവം ചില വ്യക്തികളെ അവിടെ വിളിച്ച് വേർതിരിച്ചിട്ടുണ്ട്.
Are we participating in the gospel in Doha?
ഈ ദോഹയിൽ നമ്മളും സുവിശേഷത്തിന് പങ്കാളികൾ ആയി തീരുന്നുണ്ടോ?
You say you don't understand, you're not from here.
ഒരുപക്ഷെ നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ചിന്തിക്കാം ഇവിടുത്തെ കാര്യങ്ങൾ സഹോദരൻ അറിയത്തില്ല എന്നുള്ള ഒരു ചിന്ത നിങ്ങൾ ഭരിക്കുന്നുണ്ടായിരിക്കും.
You don't understand the restrictions.
ഇവിടുത്തെ കെട്ടുപാടുകൾ ഇവിടുത്തെ പരിമിതികൾ ഒരുപക്ഷെ സഹോദരന് മനസ്സിലായിട്ടില്ല.
You don't understand the culture.
ഇവിടുത്തെ സംസ്കാരം നിങ്ങൾക്ക് ഒരുപക്ഷെ മനസ്സിലായിട്ടില്ല.
You don't understand the threats and the risks.
ഇവിടുത്തെ പ്രയാസങ്ങൾ അല്ലെങ്കിൽ എതിർപ്പുകളൊന്നും ഒരുപക്ഷെ നിങ്ങൾക്ക് ശരിയാവണ്ണം വെളിവായിട്ടില്ല.
No, I don't.
എനിക്ക് അറിയത്തില്ല എന്നുള്ളത് വാസ്തവമാണ്.
But I do know something about the risks and the problems Paul had in Philippi.
എന്നാൽ ഫിലിപ്പയിൽ ഉണ്ടായിരുന്ന ആ ഭീഷണികൾ, പൗലോസ് നേരിട്ട ഭീഷണികളെ കുറിച്ച് എനിക്ക് അറിവുണ്ട്.
And the locals continued on participating in the gospel.
എന്നിരുന്നാൽ പോലും അവിടെ തനതായിരുന്ന ജനത സുവിശേഷ പ്രതിവാദത്തിൽ ഏർപ്പെട്ടിരുന്നു.
They did not keep quiet.
അവർ മൗനമായിരുന്നില്ല.
They were not scared of prison.
അവർക്ക് കാരാഗ്രഹം ഒരു ഭയമായിരുന്നില്ല.
They stood stood up for their faith.
അവരുടെ വിശ്വാസത്തിനായി അവർ നിലകൊണ്ടു എഴുന്നേറ്റ് നിന്നു.
In verse 12 you see there's the progress of the gospel.
അവിടെ 12-ാം വാക്യത്തിൽ നാം കാണുന്നത് സുവിശേഷത്തിന്റെ അഭിവൃദ്ധി നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും.
In verse 7 you see they confirm the gospel.
7-ാം വാക്യത്തിൽ സുവിശേഷത്തിന്റെ സ്ഥിരീകരണത്തിനായി അവർ യത്നിച്ചു.
You want to know if you're selfless or not?
നിങ്ങൾ നിസ്വാർത്ഥരാണോ എന്ന് നിങ്ങൾക്ക് തന്നെ അറിയണോ?
The selfless person is the one who gives away the gospel.
ഒരു നിസ്വാർത്ഥ വ്യക്തി സുവിശേഷത്തെ മറ്റുള്ളവർക്കായി കൊടുക്കുന്ന ഒരു വ്യക്തിയായിരിക്കും.
You give it to your friends at school.
നിങ്ങളുടെ സ്കൂളിലുള്ള മിത്രങ്ങൾക്ക് നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കും.
And you give it to your colleagues at work.
നിങ്ങളുടെ ജോലിസ്ഥലത്തുള്ള നിങ്ങളുടെ കൂട്ടുകാർക്ക് കൊടുക്കാൻ സാധിക്കും.
And you give it to the neighbor ladies in your neighborhood.
മാത്രമല്ല സഹോദരിമാരെന്ന നിലയിൽ നമ്മുടെ അയൽവക്കക്കാർക്ക് സഹോദരികൾക്ക് കൊടുക്കാൻ സാധിക്കും.
Participation in the gospel.
ഇതെല്ലാം സുവിശേഷത്തിൽ പങ്കാളികൾ ആകുക എന്നുള്ളതാണ്.
It's not for the evangelist.
ഇത് കേവലം സുവിശേഷകന്മാർക്ക് മാത്രമുള്ള ഒരു വേലയല്ല.
It's for the whole church.
ഇത് സഭ ഒന്നടങ്കം ഉള്ള ഒരു ഉത്തരവാദിത്തം തന്നെയാണ്.
And Paul says thank you for doing it, Philippians.
അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയോട് ഉള്ള ബന്ധത്തിൽ പറയുകയാണ്, നിങ്ങൾക്കായി സ്തോത്രം.
So that's his contemplation when he remembers them.
അതാണ് അവരെക്കുറിച്ച് തന്റെ ഓർമ്മകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഓർമ്മകൾ.
And then there's this wonderful verse number 6.
ആറാം വാക്യം വളരെ മനോഹരമായിട്ടുള്ള വാക്യം നമുക്ക് കാണുവാൻ സാധിക്കുന്നു.
We see his confidence, what he's been giving thanks for.
അവിടെ താൻ എന്തിനായിട്ടാണ് സ്തോത്രം കരയേറ്റുന്നത് തന്റെ ഒരു ദൃഢവിശ്വാസം അവിടെ കാണുവാൻ സാധിക്കും.
For I am confident of this very thing.
ഞാൻ ഇതിനെക്കുറിച്ച് ഉറപ്പായി വിശ്വസിച്ചിരിക്കുന്നു.
What?
എന്താണ് എന്തിലാണ് താൻ വിശ്വസിക്കുന്നത്?
And he gives the answer.
അതിന് ഉത്തരവും താൻ തന്നെ നൽകുന്നു.
That he who began a good work in you,
നിങ്ങളിൽ നല്ല വേലയെ പ്രവൃത്തിയെ ആരംഭിച്ചവൻ.
Who is the he?
ആരാണ് വേല ആരംഭിച്ച വ്യക്തി?
God the Father.
പിതാവാം ദൈവം തന്നെ.
What did he do?
താൻ എന്താണ് ചെയ്തത്?
He began a good work in you,
നിങ്ങളിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചു.
Oh, what's that?
അതെന്താണ്?
Your salvation.
നിങ്ങളുടെ രക്ഷ തന്നെയാണ്.
But you say he only began it.
കേവലം തുടങ്ങി വെച്ചു എന്ന് മാത്രമാണല്ലോ പറയുന്നത്.
That's right.
അത് ശരിയാണ്.
You're not totally saved yet.
നിങ്ങൾ സമ്പൂർണ്ണമായി രക്ഷിക്കപ്പെട്ടിട്ടില്ലല്ലോ.
That sounds like heresy.
അത് ഒരു ദുരുപദേശം പോലെ ഒരു പക്ഷേ തോന്നിയേക്കാം.
But it's true.
പക്ഷേ അത് വാസ്തവമാണ്.
I'm going to leave you to think about that for a little while.
അതിനെക്കുറിച്ച് ഒന്ന് ചിന്തിപ്പാൻ നിങ്ങൾക്ക് സമയം നൽകുകയാണ്.
You are saved.
നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്.
If you're in Christ Jesus.
ക്രിസ്തുയേശുവിലാണ് എങ്കിൽ രക്ഷിക്കപ്പെട്ടവനാണ്.
But you're not totally saved.
എന്നാൽ നിങ്ങൾ സമ്പൂർണ്ണമായി നിങ്ങളുടെ രക്ഷ പൂർത്തീകരണത്തിലേക്ക് എത്തിയിട്ടില്ല.
We'll come back to that one.
അതിലേക്ക് നാം മടങ്ങി വരുന്നതാണ്.
He began a good work in you.
നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ.
He will perfect it.
അത് താൻ പൂർത്തീകരിക്കും.
You see, salvation is progressive.
നാം മനസ്സിലാക്കേണ്ടത് രക്ഷ എന്നുള്ളത് പുരോഗാത്മകമായിട്ടുള്ള ഒരു സംഗതിയാണ്.
It's past.
അതിന് ഭൂതകാലമുണ്ട്.
Romans chapter 6.
റോമർ 6-ാം അധ്യായത്തിൽ അത് കാണുന്നു.
It's present.
അതിന് വർത്തമാന ഒരു വശമുണ്ട്.
Romans chapter 7.
റോമർ 7-ൽ അത് കാണുവാൻ സാധിക്കും.
It's future.
മാത്രമല്ല അത് ഭാവികാലത്തെ സംബന്ധിച്ചും ഉണ്ട്.
Romans chapter 8.
8-ാം അധ്യായം റോമറിൽ അത് നമുക്ക് കാണുവാൻ സാധിക്കും.
And that will happen on the day of Christ Jesus.
അത് സംഭവിക്കാൻ പോകുന്നത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാളിൽ.
What is the day of Christ Jesus?
കർത്താവായ യേശുവിന്റെ നാള് എന്ന് പറയുമ്പോൾ അതെന്താണ് അർത്ഥമാക്കുന്നത്?
My birthday.
എന്റെ ജനന ദിവസം.
Is tomorrow.
നാളെയാണ്.
No, it's not.
ഞാൻ വെറുതെ പറഞ്ഞതാണ്.
I just wish it were.
ആയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിക്കുകയാണ്.
Because then you'd all give me presents.
നിങ്ങളെല്ലാം എനിക്ക് എന്തെങ്കിലും ദാനങ്ങളൊക്കെ നൽകുമല്ലോ.
And I'm selfish.
ഞാൻ കുറച്ച് സ്വാർത്ഥനാണ് ആ കാര്യത്തിൽ.
We all like our special day, don't we?
നമ്മുടെ ആ പ്രത്യേക ദിനം നാം ഏവരും വളരെ അതിനെക്കുറിച്ച് വളരെ താല്പര്യത്തോടെ കാണാറുണ്ട്.
And Jesus has a special day.
നമ്മുടെ കർത്താവിനും അപ്രകാരം ഒരു പ്രത്യേക ദിനമുണ്ട്.
It's called the day of Christ.
അതിന്റെ നാമം ആണ് കർത്താവിന്റെ ദിവസം.
Not the day of the Lord.
അത് കർത്താവിന്റെ ദിവസമല്ല.
Not the day of the Lord. Not the day of God.
അത് ദൈവത്തിന്റെ ദിവസമല്ല.
Those are two other days.
അത് മറ്റ് രണ്ട് ദിവസങ്ങളാണ്.
The day of Christ is when he is going to complete his work in us.
ഇവിടെ നാം കണ്ടതുപോലെ ക്രിസ്തു യേശുവിന്റെ നാള്, ആ നാളിൽ ആണ് നമ്മുടെ രക്ഷയുടെ പൂർത്തീകരണം താൻ അത് സാധിപ്പിക്കാൻ പോകുന്നത്.
That's when he resurrects us.
ആ നാളിലാണ് നമ്മളെ താൻ ഉയർത്തെഴുന്നേൽപ്പിക്കുവാൻ പോകുന്നത്.
We meet him in the air.
തന്നെ നാം ആ മേഘങ്ങളിൽ എതിരേൽക്കും.
With the best birthday present ever.
ഏറ്റവും നല്ല ജനനദിവസ ഗിഫ്റ്റുമായി തന്നെ നാം എതിരേൽക്കും.
On your natural birthday you receive this body.
നമ്മുടെ പ്രാകൃതമായ ജനന ദിവസത്തിൽ ഈ ശരീരമാണ് നമുക്ക് ലഭിക്കുന്നത്.
Not bad. not good. But in that day I'm going to have a perfect body.
എന്നാൽ ആ നാളിൽ നമുക്ക് സമ്മാനമായി ലഭിക്കാൻ പോകുന്നത് സമ്പൂർണ്ണമായിട്ടുള്ള ഒരു ശരീരം.
That's the day of Christ.
അതാണ് നമ്മുടെ കർത്താവിന്റെ നാൾ.
And your salvation will be complete.
അന്ന് നിങ്ങളുടെ രക്ഷ അതിന്റെ പൂർത്തീകരണത്തിലേക്ക് എത്തിപ്പെടും.
And he starts it with I am confident.
അവിടെ താൻ പറയുന്നത് ഞാൻ ഇതിൽ ഉറച്ച് വിശ്വസിച്ചിരിക്കുന്നു.
In some other rooms, the halls of this complex, they preach that you can lose your salvation.
ഒരു പക്ഷേ ഈ കെട്ടിടത്തിന്റെ മറ്റു വശങ്ങളിൽ നിങ്ങളുടെ രക്ഷ നഷ്ടപ്പെടും എന്ന് പഠിപ്പിക്കുന്ന വിഭാഗങ്ങൾ ഉണ്ടായിരിക്കാം.
That's so sad.
അത് വളരെ ദുഃഖകരം തന്നെയാണ്.
When we can have confidence.
എന്നാൽ നമുക്ക് ഇവിടെ ഉറച്ച വിശ്വാസത്തിന് ആധാരമായിട്ട് ഇവിടെ ഉണ്ട്.
That does not give me license to go out and sin.
എന്നാൽ നമുക്ക് പാപം ചെയ്യുവാൻ ആയിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം അല്ല അത് നമുക്ക് നൽകി തരുന്നത്.
It gives me the desire to let Jesus do that good work in me.
മറിച്ച് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നമ്മളിൽ ആരംഭിച്ച നല്ല പ്രവൃത്തി തുടർമാനമായിട്ട് ചെയ്യുവാൻ അനുവദിക്കേണ്ടതിന് ഉള്ളതായിട്ടുള്ള സ്വാതന്ത്ര്യമാണ്.
And perfect me.
അത് എന്നെ സമ്പൂർണനാക്കുവാൻ തക്കവണ്ണം.
Until the day of Christ.
ക്രിസ്തുയേശുവിന്റെ നാളോളം.
That's selflessness.
അത് നിസ്വാർത്ഥതയുടെ ഒരു അടയാളമാണ്.
Lord, take me.
കർത്താവേ എന്നെ എടുത്തുകൊള്ളണമേ.
Change me.
എന്നെ എന്നിൽ മാറ്റം വരുത്തണമേ.
Perfect me.
എന്നെ പൂർണ്ണനാക്കണമേ.
The standard is the perfect one himself.
ഓ നമ്മൾ മനസ്സിലാക്കുന്നത് മാനദണ്ഡം എന്നുള്ളത് സമ്പൂർണ്ണനായ ദൈവം തന്നെയാണ്.
But he's the one that does the work.
എന്നാൽ ഈ ക്രിയ നമ്മളിൽ ചെയ്യുന്നത് താൻ തന്നെയാണ്.
See, I don't perfect myself.
ഞാൻ എന്നെ തന്നെ സമ്പൂർണ്ണനാക്കുന്നില്ല.
That's legalism.
അത് ഒരുപക്ഷേ അത് മറ്റേ ലീഗൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്.
But when I am in love with the Lord Jesus Christ,
എന്നാൽ ദൈവത്തോടുള്ള ബന്ധത്തിൽ ഞാൻ സ്നേഹത്തിലായിരിക്കുമ്പോൾ,
then I want what he wants.
തനിക്ക് ആഗ്രഹമുള്ള കാര്യം തന്നെ ഞാനും ആഗ്രഹിക്കുന്നു.
In fact, it takes us to the end of the book again.
അത് വീണ്ടും ഫിലിപ്പിയർ എഴുതിയ ലേഖനത്തിന്റെ അവസാനത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുകയാണ്.
Chapter 4 and verse 8, we'll think what he wants us to think about.
നാലാം അധ്യായം എട്ടാം വാക്യം ക്രിസ്തുയേശു മേളിലുള്ളത് തന്നെ നാമും ചിന്തിക്കണം.
If you could control your thoughts,
നമ്മുടെ ചിന്തകളെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും എങ്കിൽ,
you could control your tongue,
നമ്മുടെ നാവുകളെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും.
And Jesus' half brother says you would be perfect.
ക്രിസ്തുയേശുവിന്റെ സഹോദരനായ യാക്കോബ് പറയുന്നത് അങ്ങനെ നിങ്ങൾ പൂർണ്ണരായി തീരും.
But you can't control your thoughts.
എന്നാൽ പ്രശ്നം എന്നുള്ളത് നിങ്ങളുടെ ചിന്തകളെ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല.
But you can put your thoughts on Christ.
എന്നാൽ നിങ്ങളുടെ ചിന്തകളെ കർത്താവിന്റെ മേൽ ഇട്ടുകൊള്ളുവാൻ സാധിക്കും.
And give your thoughts to Christ.
നിങ്ങളുടെ ചിന്തകളെ അവന്റെ പക്കലേക്ക് ഏൽപ്പിക്കുവാൻ സാധിക്കും.
And fill your mind with Christ.
നിങ്ങളുടെ മനസ്സുകളെ ക്രിസ്തുയേശുവിന്റെ ചിന്തകളാൽ നിറയ്ക്കുവാൻ സാധിക്കും.
And become so attracted to Christ that you don't want to think about those other things.
മാത്രമല്ല ആ നിലയിൽ ക്രിസ്തുയേശുവിൽ വളരെയധികം ആകർഷിതരായി തീർന്നത് നിമിത്തം മറ്റു ചിന്തകൾ നിങ്ങളുടെ മനസ്സിൽ കടന്നു വരാതെ ഇരിക്കുവാൻ സാധിക്കും.
He will perfect it.
നാം ഇവിടെ വായിക്കുന്നത് തന്റെ നാളിൽ അവൻ അത് തികയ്ക്കും. ഈ ആറാം വാക്യം എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു വാക്യമാണ്.
Because when I do fail,
എന്നാൽ ഞാൻ വീണു പോകുമ്പോൾ,
I remember I'm still in verse 6.
ഞാൻ ഇപ്പോഴും ആറാം വാക്യത്തിൽ ആണ് എന്നുള്ള ഒരു ഓർമ്മ എനിക്ക് വരും.
The day of Christ has not come yet.
കർത്താവിന്റെ നാൾ ഇതുവരെ വന്നിട്ടില്ല.
I am forever saved.
ഞാൻ നിത്യമായി രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി തന്നെയാണ്.
I am being saved.
ഞാൻ ഇപ്പോഴും രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്.
I will be saved.
ഞാൻ ഒരിക്കൽ പൂർണ്ണമായിട്ട് രക്ഷ പ്രാപിക്കുവാൻ പോകുന്നു.
That's the confidence we have in Christ.
അതാണ് ക്രിസ്തുയേശുവിൽ നമുക്ക് ഉള്ള ഉറച്ച വിശ്വാസം.
And then in verses 7 and 8 He has compassion in his thanksgiving.
ഏഴും എട്ടും വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്ന എട്ടാം വാക്യത്തിൽ തന്റെ പ്രാർത്ഥനയിൽ ആർദ്രതയോടെ ഉള്ള ഒരു മനോഭാവം, ആർദ്രത അവിടെ കാണുവാൻ സാധിക്കും.
Look at the heart, look at the emotion of this man.
ഈ പൗലോസിന്റെ ഹൃദയം, തന്റെ വികാരങ്ങൾ നിങ്ങളൊന്ന് വിചിന്തനം ചെയ്യുക.
The great apostle Paul,
ശ്രേഷ്ഠനായ അപ്പോസ്തലനാണ് പൗലോസ്,
was a compassionate man.
എന്നാൽ താൻ ഒരു ആർദ്രതയുള്ള ഒരു വ്യക്തിയായിരുന്നു.
He opened his heart.
തന്റെ ഹൃദയം അവിടെ തുറന്നു കാണിക്കുകയാണ്.
He showed his own faults to the people.
തന്റേതായിട്ടുള്ള ബലഹീനതകൾ ജനത്തിന് കാണുവാൻ തക്കവിധം തന്റെ ഹൃദയത്തെ തുറന്നു കാട്ടുന്നു.
He loved the people.
താൻ ജനത്തെ സ്നേഹിച്ചു.
He did not lord it over them.
അവരുടെ മേൽ കർത്തൃത്വം നടത്തിയ ഒരു വ്യക്തിയല്ല.
For it is only right for me to feel this way about you.
എന്നാൽ താൻ പറയുന്നത് നിങ്ങളെ കുറിച്ച് ഇങ്ങനെ വിചാരിക്കുന്നത് എനിക്ക് ശരിയാണല്ലോ.
Because I have you in my heart.
എന്നാൽ നിങ്ങളെ എന്റെ ഹൃദയത്തിൽ ഞാൻ വഹിച്ചിരിക്കുന്നു.
Since both in my imprisonment and in the defense and confirmation of the gospel, you all are partakers of grace with me.
എന്റെ തടങ്കലിലാക്കപ്പെട്ട അവസ്ഥയിലും എന്റെ സുവിശേഷത്തിനായുള്ള പ്രതിവാദത്തിലും നിങ്ങൾ ഏവരും എന്റെ കൂടെ ഉണ്ടായിരുന്നു.
This is an amazing verse.
ഇത് വളരെ മനോഹരമായിട്ടുള്ള ഒരു വാക്യം തന്നെയാണ്.
See, Paul is not elevating himself.
ഇവിടെ അപ്പോസ്തലനായ പൗലോസ് തന്നെ തന്നെ ഉയർത്തി കാണിക്കുകയല്ല.
Now look here, Philippians, I'm a prisoner of Christ.
എന്നെ ശ്രദ്ധിച്ച് നോക്കുക ഫിലിപ്പിയ വിശ്വാസികളെ, ഞാൻ ക്രിസ്തുയേശുവിന് വേണ്ടി ഇവിടെ ഒരു ബദ്ധനായി തീർന്നിരിക്കുകയാണ്.
I'm suffering for Christ because I'm so much better than you.
നിങ്ങളെക്കാളൊക്കെ മെച്ചപ്പെട്ടവനായ നിമിത്തമാണ് ഞാൻ ക്രിസ്തുവിന് വേണ്ടി ഇത്രമാത്രം കഷ്ടത സഹിക്കുന്നത്.
He mentions the reality of his predicament.
തന്റെ അവസ്ഥയുടെ യഥാർത്ഥ വശം താൻ അവരെ അറിയിക്കുന്നുണ്ട് എന്നാൽ.
But his whole point is,
എന്നാൽ താൻ പറയുന്ന അതിന്റെ കാര്യത്തിന്റേതായിട്ടുള്ള കാതലായ വിഷയം എന്നുള്ളത്,
you all are partakers of grace with me.
നിങ്ങളെല്ലാവരും എന്നോട് കൂടെ ചേർന്ന് കൃപയുടെ പങ്കാളികൾ ആയി തീർന്നിരിക്കുകയാണ്.
Philippians, I know you are with me in spirit and in heart.
ഫിലിപ്പി വിശ്വാസികളെ, നിങ്ങൾ ഹൃദയംഗമായിട്ടും ആത്മാവിലും എന്നോട് കൂടെ ഇടുക്കി ചേർന്നിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു.
By the time he writes this thank you letter, he had received their gift.
ഈ നന്ദി സൂചകമായിട്ടുള്ള ലേഖനം എഴുതുന്നതിന് മുമ്പായിട്ട് തന്നെ അവരുടെ കൈവശം നിന്നുള്ള ധനശേഖരം തനിക്ക്.
They had shown their selflessness to him.
അവരുടെ നിസ്വാർത്ഥത അത് നിമിത്തം പൗലോസിന് അവർ കാണിച്ചു കൊടുത്തു.
And Paul is saying thank you.
പൗലോസ് അതിനോടുള്ള ബന്ധത്തിൽ ആണ് നന്ദി അവർക്ക് പറയുന്നത്.
I love you.
നിങ്ങളെ ഞാൻ സ്നേഹിക്കുന്നു.
And I see your love for me.
അപ്പോൾ തന്നെയും നിങ്ങൾക്ക് എന്നോടുള്ള വാത്സല്യം എനിക്ക് കാണുവാൻ സാധിച്ചു.
We have all become partakers of the grace of the Lord Jesus.
നാം എല്ലാവരും ക്രിസ്തു യേശുവിന്റെ കൃപയ്ക്ക് പങ്കാളികൾ ആയി തീർന്നിരിക്കുകയാണ്.
And then he finishes in verse 8.
എട്ടാം വാക്യത്തിൽ തന്റെ പ്രാർത്ഥന അവസാനിപ്പിക്കുമ്പോൾ
God is my witness.
അവിടെ പറയുന്നത് ക്രിസ്തു യേശു ആണ് എന്റെ സാക്ഷി.
How I long for you all with the affection of Christ Jesus.
അവിടെ ക്രിസ്തു യേശു നിമിത്തം ഉള്ള ആ ഒരു സ്നേഹവാത്സല്യം തോടുള്ള ബന്ധത്തിൽ നിങ്ങൾക്കായി ഞാൻ വാഞ്ചിക്കുന്നു.
I don't think I could write that about anybody except maybe my wife and my children.
ഞാൻ കരുതുന്നത് ഇപ്രകാരമായിട്ടുള്ള വാചകങ്ങൾ ഉപയോഗിച്ച് എന്റെ ഭാര്യയ്ക്കും പൈതങ്ങൾക്കും അല്ലാതെ വേറെ ആർക്കാനും എഴുതുവാൻ സാധിക്കും എന്ന് ഞാൻ കരുതുന്നില്ല.
You see, we read words very easily and very quickly in the Bible.
നാം വളരെ ലാഘവത്തോടുകൂടെ വളരെ പെട്ടെന്നാണ് വേദപുസ്തകത്തിലെ വാക്കുകൾ നാം വായിച്ചു തീർക്കുന്നത്.
He says he longs for them.
അവർക്കായി വാഞ്ചിക്കുന്നു എന്നാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്.
He'd love to see their faces again.
അവരുടെ മുഖങ്ങൾ വീണ്ടും കാണുവാനായി താൻ കാത്തിരിക്കുകയാണ്.
He'd love to sing songs in Malayalam with them again.
അവർക്ക് വീണ്ടും അവരോട് കൂടെ ചേർന്ന് മലയാളം പാട്ടുകൾ പാടാൻ തനിക്ക് താല്പര്യമുണ്ടായിരുന്നു.
Paul had the gift of
പൗലോസിന്റെ ഭാഷാവരം ഉണ്ടായിരുന്നു.
Yes. Anyway, Malayalam is very difficult. Yes. In heaven, are they going to speak Malayalam?
സ്വർഗത്തിൽ മലയാളം ആയിരിക്കുമോ ഭാഷ?
They tell me it's God's own language.
ദൈവത്തിന്റെ സ്വന്തം.
Only God could have thought of that one. But look how what kind of love he has for them.
എന്നാൽ എവിധമായിട്ടുള്ള സ്നേഹമാണ് അപ്പോസ്തലനായ പൗലോസിന് ഫിലിപ്പി വിശ്വാസികളോട് ഉണ്ടായിരുന്നത്.
He says it's the affection of Christ Jesus.
അവിടെ താൻ പറയുന്നത് ക്രിസ്തുയേശുവിൽ ഉള്ള ആ സ്നേഹം തന്നെ.
He is saying I'm loving you with a Christ like love.
താൻ പറയുന്നത് ക്രിസ്തുവിനെ സമാനമായിട്ടുള്ള ഒരു സ്നേഹത്താലാണ് നിങ്ങളെ സ്നേഹിക്കുന്നത്.
That's a level of love that goes way beyond our different Greek words we like to talk about.
നമുക്ക് സ്നേഹത്തെ പ്രതിപാദിക്കുന്നതായിട്ടുള്ള അനേക മൂലവാക്കുകളെ ഒക്കെ കവിഞ്ഞ് അതിജീവിച്ച് പോകുന്ന ഒരു നിലയിലുള്ള സ്നേഹമാണ്.
That's the love that took Christ to Calvary.
ആ സ്നേഹമാണ് നമ്മുടെ കർത്താവിനെ കാൽവരിയിലേക്ക് ആനയിച്ചത്.
That's the love that took Paul to prison.
ആ സ്നേഹമാണ് അപ്പോസ്തലനായ പൗലോസിനെ കാരാഗ്രഹത്തിലേക്ക് അയച്ചത്.
That's a love that Paul writes down and says, "Oh, I'd love to see."
അതേ സ്നേഹം നിമിത്തമാണ് അപ്പോസ്തലനായ പൗലോസ് ഈ ലേഖനം അവർക്ക് എഴുതിക്കൊണ്ട് ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് അറിമുഖമാക്കുന്നത്.
You see how each one of these concepts here in this chapter deal with selflessness.
നാം ശ്രദ്ധിക്കുമെങ്കിൽ ഈ അധ്യായത്തിൽ പരാമർശിച്ചിരിക്കുന്ന എല്ലാ ആശയങ്ങളും അത് നിസ്വാർത്ഥതയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്.
Praise God, but I just don't have any interest in Hollywood and Bollywood and all those other woods.
ദൈവത്തിന് സ്തോത്രം, എനിക്ക് ഹോളിവുഡ്, ബോളിവുഡ് എന്നിത്യാദി കാര്യങ്ങളോട് യാതൊരുവിധ താല്പര്യവും ഇല്ലാത്ത ഒരു വ്യക്തിയാണ്.
And you stand in line at the grocery store in the United States and there's all these magazines for sale.
യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ഈ കടകളിലൊക്കെ, സൂപ്പർമാർക്കറ്റിലെ വരിവരിയായി നിൽക്കുമ്പോൾ പലവിധമായിട്ടുള്ള മാഗസീനുകൾ അവിടെ ഉണ്ട്.
And there are all these pictures of the famous film stars.
ഈ വളരെ പ്രബലരായ ഈ ആക്ടേഴ്സിന്റെ ഒക്കെ പടങ്ങൾ ആ മാസികകൾ കാണാറുണ്ട്.
I don't even know their names.
അവരുടെ പേരുകളൊന്നും എനിക്കറിയില്ല.
I suppose they're beautiful.
അവരെ കാണുവാൻ കൊള്ളാവുന്നവരാണ് എന്ന് ഞാൻ കരുതുന്നു.
But with Photoshop you can do anything.
എന്നാൽ ഫോട്ടോഷോപ്പ് എന്നുള്ള ആ മാധ്യമം ഉപയോഗിച്ച് പലതും ചെയ്യാൻ സാധിക്കും.
And you just go, what do those people think about themselves? They're only thinking about themselves. They love themselves.
എനിക്ക് ചിന്തിപ്പാനിടയായി തീർന്നത് ആ വ്യക്തികൾ അവരെ കുറിച്ച് തന്നെ എന്തായിരിക്കും ചിന്തിക്കുന്നത്. അതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അവർ എപ്പോഴും അവരെ കുറിച്ച് തന്നെ ചിന്തിക്കുന്ന വ്യക്തികളാണ്.
If you're selfless,
നിങ്ങൾ നിസ്വാർത്ഥരാണ് എങ്കിൽ
you love the Philippians.
നിങ്ങൾക്ക് ഫിലിപ്പിയ വിശ്വാസികളെ സ്നേഹിപ്പാനിടയായി തീരും.
If you're selfless,
നിങ്ങൾ നിസ്വാർത്ഥരാണ് എങ്കിൽ
you think about how the others participate with you, verse 7.
മറ്റുള്ളവർ നിങ്ങളോടൊപ്പം കൂട്ടായി പങ്കാളിത്തം വഹിക്കുന്നതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കും.
Paul never talks about what I did.
അപ്പോസ്തലൻ പൗലോസ് ഒരിക്കലും താൻ ഏകനായി ചെയ്ത കാര്യങ്ങളെക്കുറിച്ചല്ല സംസാരിക്കുന്നത്.
He says we are all doing this.
താൻ പറയുന്നത് നാം ഏവരും ഈ ശുശ്രൂഷയിൽ പങ്കാളികളാണ്.
Yes, I'm in prison.
ഞാൻ ഇപ്പോൾ കാരാഗ്രഹത്തിലാണ്.
But you are participating with me.
എന്നാൽ എന്നോടുകൂടെ നിങ്ങളും ഇതിൽ പങ്കുവഹിക്കുന്നുണ്ട്.
What a beautiful attitude.
എന്ത് മനോഹരമായിട്ടുള്ള ഒരു സമീപനമാണത്.
Thanksgiving.
നന്ദി പറയുക, സ്തോത്രം കരയുക.
But then in this prayer he turns to intercession.
എന്നാൽ തന്റെ പ്രാർത്ഥനയിൽ തന്നെ താൻ അവിടെ മധ്യസ്ഥ വഹിക്കുന്ന ഒരു രംഗത്തിലേക്ക് കടന്നു വരികയാണ്.
ലെസൺ നമ്പർ 1,
ആദ്യത്തെ പാഠം എന്നുള്ളത്
when we pray,
നാം പ്രാർത്ഥിക്കുമ്പോൾ
we need to spend more time giving thanks.
നാം സ്തോത്രം കരയേറ്റുന്നതിൽ സമയം കണ്ടെത്തണം നമ്മുടെ പ്രാർത്ഥനകളിൽ.
That changes our attitude.
അത് നമ്മുടെ മനോഭാവത്തിന് രൂപാന്തരം വരുത്തുന്നതാണ്.
But then we also need to intercede.
അപ്പോൾ തന്നെയും നാം മധ്യസ്ഥ വഹിക്കേണ്ടതും ആവശ്യമാണ്.
That's also selfless.
അതും നിസ്വാർത്ഥതയുടെ ഒരു ഭാഗം തന്നെയാണ്.
Because that means I'm asking God to give other people whatever they need.
അതിന്റെ അർത്ഥം എന്നുള്ളത് ഞാൻ ദൈവത്തോട് മറ്റുള്ളവർക്കും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്.
Now in your culture you don't give Christmas presents, is that correct?
I think so.
Oh, okay. Well, in our culture we give presents at Christmas. I'm sorry.
ഞങ്ങളുടെ സംസ്കാരത്തിൽ ക്രിസ്മസിന് ഞങ്ങൾ അന്യോന്യം സമ്മാനങ്ങൾ കൈമാറാറുണ്ട്.
And when I was a little boy,
ഞാൻ ഒരു ചെറിയ ബാലനായിരുന്നപ്പോൾ
I would always ask my parents,
ഞാൻ എപ്പോഴും എൻ്റെ മാതാപിതാക്കളോട് ആവശ്യപ്പെടുന്നത്
please give all the presents to my brother.
എല്ലാ സമ്മാനങ്ങളും എൻ്റെ സഹോദരന് കൊടുക്കണമേ.
Do you believe me?
എന്നെ വിശ്വസിക്കുന്നുണ്ടോ?
No. We used to make a list.
ഞങ്ങൾ അങ്ങനെയല്ലായിരുന്നു, ഞങ്ങൾ വലിയൊരു പട്ടികയാണ് ഉണ്ടാക്കുന്നത്.
All the things we would like for Christmas, please.
ക്രിസ്മസിന് ആവശ്യമായിട്ടുള്ള എല്ലാ സമ്മാനങ്ങളും ആ പട്ടികയിൽ ഉൾപ്പെടുത്തും.
Never got my list.
ഒരിക്കലും ആ ലിസ്റ്റ് പൂർണ്ണമായിട്ട് കിട്ടിയിട്ടില്ല.
But I was still going to ask.
എന്നാൽ ഞാൻ ചോദിക്കുവാൻ മടിക്കാറില്ലായിരുന്നു.
Me.
അതെപ്പോഴും എനിക്ക് 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 എന്നുള്ള നിലയിലായിരുന്നു എന്റെ ആവശ്യങ്ങൾ.
Interceding is thinking about the other people.
എന്നാൽ മറിച്ച് മധ്യസ്ഥ വഹിക്കുക എന്ന് പറയുമ്പോൾ മറ്റുള്ളവർക്കായി ചിന്തിക്കുക.
Verse 9.
ഒമ്പതാം വാക്യത്തിലേക്ക് വരുമ്പോൾ
11.
9 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ.
For and this I pray.
അപ്പോസ്തലൻ പൗലോസ് പറയുന്നത് ഞാൻ ഇതിനായിട്ടാണ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്.
If you want to learn how to pray,
evidam prarthikanam ennu ningalku padikanam ennu aagraham undengil,
and intercede for other people,
epragaram mattorku vendi madhyastha vahikanam.
One good way to do it,
adu padikkuvanulla nalla oru margam,
is use the prayers of Paul.
Apostle Paulosinte prarthanagal thanne onnu padichu nokkuka, adana nalla margam.
And he's praying for the Philippians.
Ivide Filippiyarkkayi than prarthikkunnu.
Or just take those words and pray for your son.
Aa vaakkukal adarthi eduthu nammalkkayittu thanne namukku prarthikkam.
Use those words to pray for your elders.
Aa vaakkukal eduthu nammude moopanmarkkayittu namukku prarthikkavunnathaanu.
Use those words to pray for your unsaved neighbor.
Aa vaakkukal upayogichu rakshikkappadatha nammude ayalvakkarkku vendi prarthikkam.
And if you pray scripture,
naam thiruvezhuthukal uddharichu prarthichal,
you cannot pray out of the will of God.
Namukku devahithathinte veliyil ninnukondu prarthippan സാധിക്കില്ല.
If you pray scripture,
നാം തിരുവെഴുത്തുകൾ ഉദ്ധരിച്ച് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ,
you are praying the very powerful words of God.
നാം ദൈവത്തിന്റേതായിട്ടുള്ള തന്നെ ശക്തിയേറിയ വാചകങ്ങളാണ് നമ്മുടെ പ്രാർത്ഥന.
I think it's a very good practice.
അത് നല്ല ഒരു പ്രവണതയാണ് എന്ന് ഞാൻ കരുതുന്നു.
This I pray, says Paul.
അപ്പോസ്തലൻ പൗലോസ് സ്തോത്രം കരയേറ്റുന്നതോടൊപ്പം തന്നെ,
number 1, that your love will abound.
അവിടെ അപ്പോസ്തലൻ പൗലോസ് പറയുന്നത് നിങ്ങളുടെ സ്നേഹം വർദ്ധിച്ചു വരട്ടെ.
So number 1 is to abound in love.
സ്നേഹത്തിൽ വർദ്ധിച്ചു വരിക.
Ah, that's very necessary, isn't it?
അത് വളരെ ആവശ്യമായിട്ടുള്ള ഒരു ഘടകം തന്നെയാണ്.
But he doesn't say they do not have love.
ഇവിടെ സ്നേഹം ആചരിക്കരുത് എന്ന് പറയുന്നില്ല.
He says they should abound still more.
താൻ പറയുന്നത് കേവലം സ്നേഹിക്കുക എന്ന് മാത്രമല്ല, അത് അതിൽ വർദ്ധിച്ചു വരിക.
And more.
മേൽക്കുമേൽ വർദ്ധിച്ചു വരിക.
He kind of underlines that
point. അത് അടിവര ഇട്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്.
They had love.
അവർക്ക് സ്നേഹം ഉണ്ടായിരുന്നു.
Now in my prayer for you is that you'll love more.
എന്നാൽ തന്റെ പ്രാർത്ഥന അവർക്ക് വേണ്ടി ഉണ്ടായിരുന്നത് മേൽക്കുമേൽ ആ സ്നേഹത്തിൽ വർദ്ധിച്ചു വരണം.
How should we do that?
അത് എങ്ങനെ സാധ്യമാകും?
Give chocolates?
നമുക്ക് മിഠായികൾ കൈമാറിയാൽ നടക്കുമോ?
Well, chocolates are nice.
അത് നല്ലൊരു കാര്യം തന്നെയാണ്.
But that won't help the person.
എന്നാൽ അത് സ്വീകരിക്കുന്ന വ്യക്തിയെ കൂടുതലായി സഹായിക്കില്ല.
What will help them?
എന്നാൽ അവരെ സഹായിക്കുന്ന ഒരു ഘടകം എന്നുള്ളത്,
if you abound in love,
നിങ്ങൾ സ്നേഹത്തിൽ വർദ്ധിച്ചു വരുമെങ്കിൽ,
that is based in real knowledge and all discernment.
അവിടെ ജ്ഞാനത്തിലും പരിജ്ഞാനത്തിലും ഉള്ള ആ സ്നേഹം.
My sons are 32 and 28 years old.
എന്റെ പൈതങ്ങൾക്ക് 32 28 വയസ്സുകളാണ് ഇപ്പോൾ അവരായിരിക്കുന്നത്.
They're married.
അവർ വിവാഹിതരായി.
They have children.
അവർക്ക് മക്കളുണ്ട്.
They have many responsibilities.
അവർക്ക് അനേക വിധമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളുണ്ട്.
And this verse is one of my main prayers for them every day.
അവർക്ക് വേണ്ടി ഉള്ളതായിട്ടുള്ള എൻ്റെ പ്രധാനപ്പെട്ട പ്രാർത്ഥനയിൽ ഈ വാചകങ്ങളാണ് ഉൾക്കൊണ്ടിരിക്കുന്നത്.
Oh Lord, I pray for Daniel, I pray for Samuel that he will abound in love more and more.
ദൈവമേ, ഞാൻ ഡാനിയേലിനും സാമുവേലിനും വേണ്ടി പ്രാർത്ഥിക്കുന്നത് അവർ മേൽക്കുമേൽ സ്നേഹത്തിൽ വർദ്ധിച്ചു വരുമാറാകണമേ.
For you.
അങ്ങയ്ക്കായി.
ഫോർ ഹിസ് വൈഫ്.
അവരുടെ ഭാര്യകൾക്കായി.
ഫോർ ഹിസ് ചിൽഡ്രൻ.
അവരുടെ പൈതങ്ങൾക്കായി.
മേക്ക് ഹിം എ മാൻ ഓഫ് ഡിസേർൺമെന്റ്.
വിവേകമുള്ള ഒരു വ്യക്തിയാക്കി അവരെ തീർക്കണമേ.
ബേസ്ഡ് ഇൻ ദ നോളജ് ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്.
ദൈവത്തിന്റെ പരിജ്ഞാനത്തിൽ അധിഷ്ഠിതമായി അവരെ ആക്കി തീർക്കണമേ.
And God is answering the prayer.
മാത്രമല്ല ദൈവം ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിക്കൊണ്ടിരിക്കുന്നു.
Because it's the will of God.
അത് ദൈവഹിതം ആയത് നിമിത്തം.
Oh, I hope somebody prays that for me.
അത് എനിക്കായി ആരെങ്കിലും പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്.
Are you growing in knowledge?
നിങ്ങൾ ആ പരിജ്ഞാനത്തിൽ വളരുന്നുണ്ടോ?
Oh, that's good.
അത് നല്ല കാര്യം തന്നെയാണ്.
But knowledge with discernment.
എന്നാൽ പരിജ്ഞാനത്തോടൊപ്പം തിരിച്ചറിവ്.
So you know how to use your knowledge.
ജ്ഞാനം എവിധം ഉപയോഗിക്കുവാൻ അറിയുന്ന അറിവാണ് തിരിച്ചറിവ്.
Practiced by love.
അത് സ്നേഹത്താൽ നാം ആചരിച്ച് പോരണം.
Wow, you put knowledge and discernment and love together.
ഇവിടെ ജ്ഞാനം പരിജ്ഞാനം വിവേകവും സ്നേഹവും ഒന്നിച്ച് നാം കൂട്ടിച്ചേർക്കുമ്പോൾ.
How many of you sisters are still single?
നിങ്ങളിൽ സഹോദരിമാരിൽ എത്ര പേരാണ് ഇപ്പോൾ വിവാഹിതരല്ലാത്തവർ?
When you find Mr. Love, Knowledge and Discernment, marry him.
നിങ്ങൾ അങ്ങനെ ആ വിധം തിരിയുന്നുണ്ടെങ്കിൽ സ്നേഹം ജ്ഞാനം പരിജ്ഞാനം ഇതെല്ലാം സമന്വയിപ്പിച്ച ഒരു വ്യക്തിയെ കാണുമെങ്കിൽ തന്നെ തിരഞ്ഞെടുത്തുകൊള്ളുക.
If those were the only three good characteristics he has, he would be a wonderful man.
ആ വ്യക്തിയിൽ ഈ മൂന്ന് സ്വഭാവ ഗുണങ്ങളിൽ മാത്രമേ ഉള്ളൂ എങ്കിൽ പോലും താൻ വളരെ നല്ലൊരു വ്യക്തിയായിരിക്കും.
And that's what Paul prays for.
അത് തന്നെയാണ് അപ്പോസ്തലനായ പൗലോസ് ഇവർക്കായി പ്രാർത്ഥിക്കുന്നത്.
He didn't pray for their education.
അവരുടെ പഠനത്തിനായി ഒന്നും പ്രാർത്ഥിക്കുന്നില്ല. വിദ്യാഭ്യാസത്തിനായി പ്രാർത്ഥിക്കുന്നില്ല.
Nor their health.
അവരുടെ ശാരീരിക ഗുണത്തിനായി പ്രാർത്ഥിക്കുന്നില്ല.
Very few prayers in the Bible about health.
ഇവിടെ ശാരീരിക സൗഖ്യം അല്ലെങ്കിൽ ആരോഗ്യത്തിനായി ഉള്ള പ്രാർത്ഥന വളരെ ചുരുക്കമേ ഉള്ളൂ വേദപുസ്തകത്തിൽ.
95% of our prayer meetings are about health.
എന്നാൽ നമ്മുടെ കൂടിവരവുകളിൽ 95% പ്രാർത്ഥനകളും നമ്മുടെ ശാരീരിക ആരോഗ്യത്തിനായിട്ടാണ്.
We've got it wrong.
നാം അത് തെറ്റായിട്ടാണ് മനസ്സിലാക്കിയിരിക്കുന്നത്.
A lot of our prayer meetings are a waste of time.
നമ്മുടെ പ്രയർ മീറ്റിംഗ് പലതും കേവലം സമയം കളയുന്ന യോഗങ്ങളാണ്.
Because we're not praying for what's on the heart of God.
എന്നാൽ ദൈവത്തിന്റെ ഹിതപ്രകാരമല്ല നാം പ്രാർത്ഥിക്കുന്നത്.
And so Paul prays for these correct things.
അതുകൊണ്ട് തന്നെയാണ് ഈ ശരിയായ കാര്യങ്ങൾക്കായി അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പ്രാർത്ഥിക്കുന്നത്.
Then look in verse 10.
പത്താം വാക്യത്തിലേക്ക് നോക്കുക.
Number 2, to advance in excellence.
അവിടെ താൻ പറയുന്നത് വർദ്ധിച്ചു വന്നിട്ട് നിങ്ങൾ ഭേദാഭേദങ്ങളെ വിവേചിപ്പാറാകണം.
So that you may approve the things that are excellent.
നിങ്ങൾ സകല വിവേകത്തിലും വർദ്ധിച്ചു വന്നിട്ട് നിങ്ങൾ ഭേദാഭേദങ്ങളെ വിവേചിപ്പാറാകണം.
You practice love with knowledge and discernment.
നിങ്ങൾ സ്നേഹം അവിടെ ജ്ഞാനത്തിലും വിവേകത്തിലും അവിടെ ആചരിച്ചു പോരുക.
And then you will approve the things that are excellent.
അപ്പോൾ നിങ്ങൾ ഭേദാഭേദങ്ങളെ വിവേചിപ്പാൻ തക്കവണ്ണം പര്യാപ്തരായി തീരും.
Don't you love excellent things?
നിങ്ങൾക്ക് ഏറ്റവും മേന്മയേറിയ കാര്യങ്ങളെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലയോ?
A really nice pen.
ഒരു നല്ല ഒരു പേന.
There's something special about a really nice pen.
ഒരു നല്ല ശ്രേഷ്ഠമേറിയ അല്ലെങ്കിൽ ഒരു മികച്ച ഒരു പേന, അതിനെക്കുറിച്ച് നമുക്ക് വളരെയധികം താല്പര്യമുണ്ട്.
The ladies love something about those beautiful dishes, those bowls, those vases.
സഹോദരിമാരാണെങ്കിൽ നല്ല ഭംഗിയുള്ള പാത്രങ്ങൾ അല്ലെങ്കിൽ ആ രീതിയിലുള്ള കാര്യങ്ങൾ വളരെ ഇഷ്ടമാണ്.
And God creates with excellence.
നമ്മുടെ ദൈവം സൃഷ്ടിക്കുന്നതും ആ രീതിയിൽ മികച്ച രീതിയിലാണ് തന്റെ സൃഷ്ടിയൊക്കെ.
There's nothing wrong with excellent things that God lets us have.
അതുകൊണ്ട് തന്നെ ശ്രേഷ്ഠമായ കാര്യങ്ങൾ നമ്മൾ കൈവശമാക്കുന്നതിൽ ദൈവം മുമ്പാകെ യാതൊരു തെറ്റുമില്ല.
And he expects us to grow in excellence.
അതുകൊണ്ട് തന്നെ ദൈവം നമുക്ക് ആ രീതിയിൽ ആ മികച്ച ഒരു രീതിയിൽ ഭേദാഭേദങ്ങളെ വിവേചിപ്പാൻ തക്കവണ്ണം വളരുവാൻ താൻ ആഗ്രഹിക്കുന്നു.
Does anybody ever say there is an excellent sister, there is an excellent brother?
ഒരിക്കലും ഇങ്ങനെ പറഞ്ഞു നിങ്ങൾ കേട്ടിട്ടുണ്ടോ, ഇവിടെ ഇതാ ഒരു മികച്ച ഒരു സഹോദരി അല്ലെങ്കിൽ ഒരു സഹോദരൻ?
That's what I pray for my sons.
എന്റെ പൈതങ്ങൾക്ക് വേണ്ടി ഞാൻ ഇതാണ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്.
In fact, if you look in chapter 4 and verse 8, that's what the end of the book is all about.
നാലാമധ്യായം എട്ടാം വാക്യത്തിൽ വായിക്കുമ്പോൾ ഈ പുസ്തകത്തിന്റെ ഒടുവിൽ അതാണ് അപ്പോസ്തലൻ പൗലോസ് പറയുന്നത്.
What should you think about?
നിങ്ങൾ എന്താണ് ചിന്തിക്കേണ്ടത്?
If there is any excellence.
ഒടുവിൽ സഹോദരന്മാരെ, സത്യമായത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ.
And anything worthy of praise.
ഗണമായത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ.
Think about these things.
അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചുകൊള്ളുക.
So we must abound, we must advance in excellence.
അതുകൊണ്ട് തന്നെ നാം ഈ മികവിൽ നാം പുരോഗതി പ്രാപിച്ച് ഭേദാഭേദങ്ങളെ തിരിച്ചറിയുന്നവരായി തീരണം.
Why?
എന്തുകൊണ്ടാണ്?
Where are we going?
നാം എങ്ങോട്ടാണ് പ്രയാണം ചെയ്യുന്നത്?
Oh, we come back to our theme here.
നമ്മുടെ വിഷയത്തിലേക്ക് തിരിച്ചു വരികയാണ്.
In the end of verse 10 it says,
പത്താം വാക്യത്തിന്റെ അവസാനത്തിൽ,
in order to be sincere and blameless until the day of Christ.
കർത്താവായ യേശുക്രിസ്തുവിന്റെ നാളോളം നിങ്ങൾ നിന്ദ്യരും അനിന്ദ്യരും പരമാർത്ഥികളും ആയിരിക്കേണ്ടത്.
There is marks of a spiritual Christian.
അത് ഒരു ക്രിസ്ത്യാനിയുടെ ലക്ഷണങ്ങളാണ്.
Sincere.
നിർമ്മലനായിരിക്കുക.
That is somebody who is not caught up in the emotion of the moment.
അങ്ങനത്തെ വ്യക്തികൾ സാഹചര്യത്തിന്റെ വൈകാരികതയിൽ അകപ്പെട്ടു പോകാത്ത ഒരു വ്യക്തിയാണ്.
Somebody who is sober is another way Paul calls it.
മറ്റൊരു രീതിയിൽ അപ്പോസ്തലനായ പൗലോസ് അത് പറയുന്നത് നിർമ്മതന്മാർ ആയിരിക്കുക.
It's being inwardly clean.
മറ്റൊരു രീതിയിൽ അകമേ വൃത്തിയുള്ള ഒരു വ്യക്തി.
Blameless.
കുറ്റമറ്റവൻ.
Is being outwardly clean.
അത് ബാഹ്യമായി കുറ്റമില്ലാത്ത അല്ലെങ്കിൽ വൃത്തിയായിരിക്കുന്ന ഒരു വ്യക്തി.
It's hard to judge my sincerity.
എന്നാൽ എന്റെ നിർമ്മലതയെ വിധിക്കുവാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്.
But it's fairly easy to judge my action.
എന്നാൽ എന്റെ പ്രവൃത്തിയെ വിധിക്കുവാൻ എളുപ്പമുള്ള കാര്യമാണ്.
And so Paul says we must abound in excellence.
അതുകൊണ്ട് അപ്പോസ്തലൻ പൗലോസ് ഓർമ്മിപ്പിക്കുന്നത് നാം മികച്ച കാര്യങ്ങളിൽ നാം വർദ്ധിച്ചു വരണം.
To the point where we are sincere.
നാം നിർമ്മലതയോട് കൂടെ ഉള്ളവരായി തീരത്തക്ക രീതിയിൽ നാം വളർന്നു വരണം.
Inwardly holy.
അകമേ വിശുദ്ധരായിരിക്കണം.
And blameless.
അനിന്ദ്യരായിരിക്കണം.
Outwardly holy.
ബാഹ്യമായി വിശുദ്ധന്മാരായിരിക്കണം.
For how long?
എത്ര നാളത്തേക്കാണ്?
During the days of the Bible study.
ബൈബിൾ സ്റ്റഡിയുടെ ആ കാലയളവിൽ മാത്രമാണോ?
Until the day of Christ.
നാം വായിച്ചു കേട്ടത് നമ്മുടെ ക്രിസ്തുയേശുവിന്റെ നാളോളം.
There it is again for the second time.
വീണ്ടും ഇതാ രണ്ടാമത്തെ പ്രാവശ്യമാണ് നാം അത് വായിച്ചു കേൾക്കുന്നത്.
You see this selfless walk called the Christian life.
നാം ഈ കണ്ടത് ക്രിസ്തീയ നടപ്പ് ആകുന്ന നിസ്വാർത്ഥമായിട്ടുള്ള നടപ്പ്.
Has a goal, has a purpose.
അതിന് ഒരു ലക്ഷ്യമുണ്ട്, അതിന് ഒരു ഉദ്ദേശമുണ്ട്.
To be known as a sincere and blameless Christian until we're taken into his presence.
കർത്താവിന്റെ സന്നിധിയിൽ ചേർക്കപ്പെടുന്ന ആ നാഴിക വരെ അനിന്ദ്യരും പരമാർത്ഥികളും എന്ന് വിളിക്കത്തക്ക രീതിയിൽ ഉള്ളതാണ് ആ ഉദ്ദേശം.
Is that what you are praying for your spouse?
നിങ്ങളുടെ പങ്കാളിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഈ വാചകങ്ങൾ തന്നെയാണോ?
And then thirdly, he prays to appropriate righteousness.
മൂന്നാമതായിട്ട് താൻ പ്രാർത്ഥിക്കുന്നത് നീതിയെ കൈവശപ്പെടുത്തുവാൻ തക്കവണ്ണമാണ് താൻ പ്രാർത്ഥിക്കുന്നത്.
Having verse 11, having been filled with the fruit of righteousness which comes through Jesus Christ.
ഇവിടെ താൻ യേശുക്രിസ്തുവിനാൽ നീതിഫലം നിറഞ്ഞവരായി തീരണം എന്ന് താൻ പറയുകയാണ്.
To the glory and praise of God.
ദൈവത്തിന്റെ മഹിമയ്ക്ക് ഒത്തവണ്ണം, മഹത്വത്തിനും പുകഴ്ചയ്ക്കുമായി.
The fruit of righteousness is the very presence of the righteous one himself.
നീതിയുടെ ഫലം എന്നുള്ളത് സാക്ഷാൽ നീതിയായി ഉള്ളവന്റെ സാന്നിധ്യം തന്നെയാണ്.
Paul into the Corinthians calls Christ our righteousness.
കൊരിന്ത്യർ എഴുതിയ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് യേശുക്രിസ്തുവിനെ വിളിക്കുന്നത് നമ്മുടെ നീതി എന്നാണ്.
My righteousness are not my right deeds.
എന്റെ നീതി എന്നുള്ളത് എന്റെ സൽപ്രവൃത്തികൾ അല്ല.
I can only have right deeds or actions.
എനിക്ക് കേവലം നല്ല പ്രവൃത്തികൾ അല്ലെങ്കിൽ സൽപ്രവൃത്തികൾ ചെയ്യുവാൻ സാധിക്കും.
That come out of the righteous one himself.
എന്നാൽ അതൊക്കെ ഉത്ഭവിക്കുന്നത് എന്നിൽ സ്ഥിതി ചെയ്യുന്നത് ആയിട്ടുള്ള നീതിമാനിൽ നിന്നാണ്.
This is very similar to the concept of the fruit of the spirit.
ഇത് ആത്മാവിന്റെ ഫലം എന്നുള്ള ആ വിഷയത്തോട് സമാനമായ ഒരു വിഷയം തന്നെയാണ്.
When the spirit is present,
ആത്മാവ് നമ്മളിൽ സ്ഥിതി ചെയ്യുമ്പോൾ,
baptizing the believer into Christ,
ഒരു വിശ്വാസിയെ ക്രിസ്തുയേശുവിൽ സ്നാനപ്പെടുത്തുമ്പോൾ,
then the fruit of his presence, Galatians 5:22 and 23 is obvious.
ക്രിസ്തുയേശുവിന്റെ സാന്നിധ്യത്തിന്റേതായിട്ടുള്ള ഫലം ആ വിശ്വാസിയിൽ നിന്ന് പുറപ്പെടുമാറാകും.
When I have received the righteousness of salvation,
രക്ഷയുടെ ആ നീതി ഞാൻ സ്വായത്തമാക്കുമ്പോൾ,
I become righteous in Christ.
ഞാൻ ക്രിസ്തു യേശുവിൽ നീതിമാനായി തീരുകയാണ്.
The fruit of righteousness.
അത് നീതിയുടെ ഫലം എന്നിൽ നിന്ന് ഉളവാകും.
It comes through Jesus Christ.
അത് ക്രിസ്തു യേശുവിൽ നിന്നാണ് പുറപ്പെടുന്നത്.
The evidence of it is it always gives glory to God.
അതിന്റെ അടയാളം ലക്ഷണം എന്നുള്ളത് എപ്പോഴും ദൈവത്തിന് മഹിമ കൊടുക്കുന്ന മഹത്വം കൊടുക്കുന്നതാണ്.
And he gets the praise.
ദൈവത്തിനാണ് അവിടെ പുകഴ്ച ലഭിക്കുന്നത്.
Point number 2, next page on your little notebook.
രണ്ടാമത്തെ പോയിന്റ്.
We must move quickly here because we only have 1 hour left.
ഒരു മണിക്കൂറേ ശേഷിക്കുന്നുള്ളൂ ഇനിയും.
Now Paul does talk about himself.
ഇവിടെ ഈ ഭാഗത്തിലേക്ക് വരുമ്പോൾ അപ്പോസ്തലൻ പൗലോസ് തന്നെക്കുറിച്ച് പറയുകയാണ്.
And he does show number 1 through his circumstances that he has developed a certain level of selflessness.
അവിടെ തന്റെ സാഹചര്യങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് ഒരു പരിധി വരെ അവിടെ നിസ്വാർത്ഥത താൻ ആചരിച്ചു പോകുന്നു എന്ന് താൻ പറയുകയാണ്.
This is not pride.
ഇത് നിഗളത്തിന്റെ ലക്ഷണമല്ല.
He's really taking a risk.
ഇത് ഒരുപക്ഷേ താൻ വളരെ ഒരു റിസ്ക് ആണ് എടുക്കുന്നത്.
Because the people could judge him.
ഒരുപക്ഷേ ഈ കേൾവിക്കാർ തന്നെ വിധിപ്പാൻ ഇടയായി തീരും.
But he's saying, look at my life.
എന്നാൽ എന്റെ ജീവിതത്തെ നിങ്ങൾ നോക്കി പാർക്കുക.
The fruit of righteousness,
നീതിയുടെ ഫലം,
has allowed me to become more and more like my Lord Jesus Christ.
ആ നീതിയുടെ ഫലം എന്നെ എന്റെ കർത്താവിനോട് കൂടുതൽ മേൽക്കുമേൽ സമനായി തീർക്കുവാൻ ഇടയായി തീർന്നിട്ടുണ്ട്.
And there are some evidences of that.
അതിന്റെ ചില ലക്ഷണങ്ങളൊക്കെയും എന്റെ ജീവിതത്തിലും കണ്ടുവരുന്നു.
And so in verse 12 and 13 he gives the first circumstance.
12ഉം 13ഉം വാക്യത്തിൽ താൻ ആയിരിക്കുന്ന സാഹചര്യങ്ങളെക്കുറിച്ച് താൻ പറയുകയാണ്. സഹോദരന്മാരെ, എനിക്ക് ഭവിച്ചത് സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നു എന്ന് നിങ്ങൾ അറിയുവാൻ ഞാൻ ഇച്ഛിക്കുന്നു. എന്റെ ബന്ധനങ്ങൾ ക്രിസ്തു നിമിത്തം ആകുന്നു എന്ന് അകമ്പടി പട്ടാളമൊക്കെയും ശേഷം എല്ലാവർക്കും തെളിവായി വരികയും സഹോദരന്മാർ മിക്കവരും എന്റെ ബന്ധനങ്ങളാൽ കർത്താവിൽ ധൈര്യം പൂണ്ടു.
നമ്പർ 1,
ആദ്യമായിട്ട്
ദ ഗ്രേറ്റർ പ്രോഗ്രസ് ഓഫ് ദ ഗോസ്പൽ.
അവിടെ സുവിശേഷത്തിന്റെ അഭിവൃദ്ധി നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും.
ബിക്കോസ് ഐ എം എ പ്രിസണർ,
ഞാൻ അവിടെ ഒരു ബദ്ധനായി തീർന്നത് നിമിത്തം.
And nobody wants to be a prisoner.
ആരും ആ രീതിയിൽ ഒരു ബദ്ധനായി തീരുവാൻ ആഗ്രഹിക്കുന്നില്ലല്ലോ.
But God has used that circumstance to get the gospel out.
എന്നാൽ ആ സാഹചര്യം പോലും ദൈവം എടുത്തുപയോഗിച്ച് തന്റെ സുവിശേഷം വിളംബരം ചെയ്യുവാൻ ഉപയോഗിച്ചിരിക്കുകയാണ്.
In fact, to the whole Praetorium Guard.
ഇവിടെ നാം കണ്ടതുപോലെ അകമ്പടി പട്ടാളം എല്ലാവരും ഒക്കെയും ഈ സുവിശേഷം കേൾപ്പാനിടയായി തീർന്നു.
And then number 2, he says that there's more courage to speak the word of God.
രണ്ടാമതായിട്ട് താൻ പറയുന്നത് അത് നിമിത്തം മറ്റുള്ള സഹോദരന്മാർക്ക് വളരെ ധൈര്യത്തോടു കൂടെ സുവിശേഷത്തെ പ്രഘോഷിപ്പാൻ സാധ്യത വന്നു.
In verse 14,
14ാം വാക്യത്തിൽ സഹോദരന്മാർ മിക്കവരും എന്റെ ബന്ധനങ്ങളാൽ കർത്താവിൽ ധൈര്യം പൂണ്ട് ദൈവത്തിന്റെ വചനം ഭയം കൂടാതെ പ്രസ്താവിപ്പാൻ അധികം തുനിയുകയും ചെയ്തിരിക്കുന്നു.
He was willing to be a prisoner.
Apostle Paulos bedanai thiruvan manasullavanayirunnu.
He kept preaching the gospel in prison.
Karagirathilum than suvishesham ghoshichu poyirunnu.
And now the Romans were learning to take that example and be courageous.
Ivide Romar allulla vishwasigal aa oru udaharanam eduthukondu avarum dhairyathodu kude prastavippan tunigiyanu.
If Paul had been selfish,
Apostle Paulos kevalam swaya talparan ayirunnengil,
he would have avoided going to prison.
Than karagirathil pogunnathu ഒഴിവാക്കുമായിരുന്നു.
and he could not have been this example.
മാത്രമല്ല ഈ രീതിയിൽ ഒരു നല്ല ഒരു മാതൃക പുലർത്തുവാനും തനിക്ക് സാധിക്കില്ലായിരുന്നു.
And so his circumstances,
അതുകൊണ്ട് തന്നെ തന്റെ സാഹചര്യങ്ങൾ,
although very difficult,
അത് വളരെ പ്രയാസമേറിയതായിരുന്നു എങ്കിൽ പോലും,
express his selflessness,
അത് തന്റെ ആ നിസ്വാർത്ഥതയെ വെളിവാക്കുന്നു.
That is for the furtherance of the gospel.
അത് സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് ഉദകുമാറാക്കി.
And gives the people the courage to speak the word of God.
മറ്റുള്ളവർക്ക് ദൈവവചനം പ്രസംഗിക്കാനുള്ള ധൈര്യം പകർന്നു കൊടുക്കുകയാണ്.
Okay, we've learned a lot more about selflessness tonight.
ഇന്ന് രാത്രി നാം നിസ്വാർത്ഥതയെ കുറിച്ച് അനവധി കാര്യങ്ങൾ പഠിക്കാൻ ഇടയായി തീർന്നു.
Homework.
വീട്ടിലെ ഭവനത്തിലുള്ള പാഠമുണ്ട്.
You're all going to go home and eat now.
നിങ്ങൾ എല്ലാവരും ഭവനത്തിലേക്ക് പോയി ഭക്ഷണം കഴിക്കാൻ പോവുകയാണ്.
You did that last night.
അത് ഇന്നലെ രാത്രിയും ചെയ്തുവല്ലോ.
Was your supper good, Josh?
നിങ്ങളുടെ രാത്രി ഭക്ഷണം
good. Yes, it was good. I was there. Now you need to talk more about selflessness.
ഇപ്പോൾ നിങ്ങൾ നിസ്വാർത്ഥതയെ കുറിച്ച് കൂടുതൽ സംസാരിക്കേണ്ടത് ആയിട്ട് ആവശ്യമായിരിക്കുന്നു.
Talk about the circumstances of Paul.
അപ്പോസ്തലനായ പൗലോസിന്റെ സാഹചര്യങ്ങളെ ഒന്ന് നോക്കി കാണണം.
And are there any things in his life that we need to adapt, we need to appropriate into our lives?
തന്റെ ജീവിതത്തിൽ കണ്ടുവരുന്നതായിട്ടുള്ള എന്തെങ്കിലും ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സ്വായത്തമാക്കുവാനായിട്ടുണ്ടോ?
Life is not easy in Qatar, I'm quite sure.
ഖത്താറിലെ ജീവിതം അത്ര എളുപ്പമുള്ള ജീവിതമല്ല, അത് ഞാൻ മനസ്സിലാക്കുന്നു.
It's not easy in the United States.
അത് അമേരിക്കയിലും ആ രീതിയിൽ എളുപ്പമുള്ളതല്ല.
But I'm sure it's easier than being in prison.
എന്നാൽ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടുന്നേക്കാൾ ലഘുകരമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് ഞാൻ ഓർക്കുകയാണ്.
Paul was loving.
അപ്പോസ്തലൻ പൗലോസ് സ്നേഹിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു.
And selfless.
താൻ നിസ്വാർത്ഥനായിരുന്നു.
And prayed.
താൻ പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു.
So how can we take these lessons and become selfless in our family?
അതുകൊണ്ട് തന്നെ ഈ പാഠങ്ങൾ നമുക്ക് ഉൾക്കൊണ്ട് നമ്മുടെ കുടുംബങ്ങളിൽ നിസ്വാർത്ഥരായി വർത്തിക്കുവാൻ എങ്ങനെ സാധിക്കും?
And Saturday night we'll come back together and start to talk about the competition.
ശനിയാഴ്ച രാത്രി നാം മടങ്ങി വരുമ്പോൾ പോരാട്ടം അല്ലെങ്കിൽ മത്സരത്തെക്കുറിച്ച് നമുക്ക് കാണുവാൻ സാധിക്കും.
A competition doesn't sound like selflessness.
ഒരു മത്സരം എന്ന് പറയുമ്പോൾ അത് ഒരിക്കലും നിസ്വാർത്ഥത എന്ന് അനുമാനിക്കാൻ സാധിക്കില്ല.
You get into a competition to win.
ഒരു മത്സരത്തിൽ നാം ഏർപ്പെടുന്നത് വിജയിക്കാനായിട്ടാണ്.
Oh, come back on Saturday and find out how it is selfless.
ശനിയാഴ്ച കടന്നു വരുമ്പോൾ ഈ മത്സരം പോലും അത് ഒരു നിസ്വാർത്ഥതയുടെ ഒരു ഭാവമായിട്ട് നമുക്ക് എപ്രകാരം ആണ് എന്ന് കാണുവാൻ സാധിക്കും.
God be praised.
ദൈവനാമം മഹിമപ്പെടുമാറാകട്ടെ.